ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ.
ഹരിയം, എല്ലാവർക്കും നമസ്കാരം. മൂന്നാം അധ്യായം കർമ്മയോഗം. രണ്ടാം അധ്യായം പൂർണ്ണമായി കേട്ട അർജുനൻ ജ്ഞാനത്തിൻ്റെ പരമമായ ആ തലങ്ങളെ ഉൾക്കൊണ്ട് അങ്ങേയറ്റം ഒരു വികാര ആവേശത്തോടു കൂടിയിട്ട്, അല്ലയോ ഭഗവൻ, അങ്ങ് പറഞ്ഞിട്ടുള്ള ഈ ജ്ഞാനം എന്തുകൊണ്ടും കേമമായിട്ടുള്ള ഒന്നാണല്ലോ, ആ നിലയ്ക്ക് അങ്ങ് എന്തിനാണ് ഘോരമായ യുദ്ധകർമ്മത്തിന് എന്നെ നിയോഗിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അങ്ങയുടെ വാക്കുകൾ ഇപ്പോൾ എന്നിൽ കുഴച്ചു മറിച്ചിട്ട ഒരനുഭവമാണ്. വ്യാമിശ്രയണേവ വാക്യേന മേ ബുദ്ധിം മോഹയസി ഇവ, എന്റെ ബുദ്ധി മോഹിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങ് ഏതൊന്നാണോ എനിക്ക് ശ്രേയസ്കരമായത് അതിനെ അങ്ങ് ഉപദേശിച്ച് തന്നാലും. ഇതായിരുന്നു അർജുനന്റെ മൂന്നാം അധ്യായത്തിലെ ആരംഭ സമീപനം. അതിന് ഭഗവാൻ പറഞ്ഞു, അർജുന, ഈ ലോകത്തിൽ രണ്ട് പ്രകാരത്തിലുള്ള മാർഗം ഞാൻ ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട്, ജ്ഞാനയോഗത്തെയും കർമ്മയോഗത്തെയും, സാഖ്യയോഗത്തെയും കർമ്മയോഗത്തെയും. സാഖ്യന്മാർക്ക് ജ്ഞാനയോഗവും യോഗികൾക്ക് കർമ്മയോഗത്തെയും. എന്നിട്ട് ഭഗവാൻ കർമ്മയോഗത്തെ വിസ്തരിച്ചു. നഹി കശ്ചിത് ക്ഷണമഭി ജാതുതിഷ്ടത്യകർമ്മകൃത് കാര്യദേഹ്യവശ കർമ്മ സർവപ്രകൃതി ജൈർഗുണൈഹി. പ്രകൃതി ഗുണത്തിനനുസൃതമായിട്ട് അർജുന, ഏവരും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതെ ഇവിടെ ഇരിക്കുന്നില്ല, എല്ലാവരും നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർമ്മത്തിൻ്റെ പല തലങ്ങളെ അർജുനന് പരിചയപ്പെടുത്തി കൊടുത്തു. സ്വാമി, ഇത് ഓരോ അധ്യായം കഴിയുമ്പോൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക, എവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന്. മാത്രമല്ല ഭഗവാൻ പറഞ്ഞു, എന്താണ്, ആരാണ് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട്, കർമ്മേന്ദ്രിയങ്ങളെ, ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് മനസ്സുകൊണ്ട് വ്യാപരിക്കുന്നത് ഓരോന്നിലും? അങ്ങനെ മനസ്സുകൊണ്ട് വ്യാപരിക്കുന്നവൻ മിഥ്യാചാരനാണ്. എന്നാൽ അതേസമയം ആരാണോ മനസ്സിനെ നിയമനം ചെയ്ത് ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കുന്നത് അവൻ യോഗിയാണ്, ശ്രേഷ്ഠനാണ് എന്ന് പറയാം. അപ്പൊ മനസ്സാണ് ബന്ധനങ്ങൾക്കും മോക്ഷത്തിനും കാരണം. ഭഗവാൻ പറയാൻ പോകുന്നുണ്ട്, മനയേവ മനുഷ്യാണാം കാരണം ബന്ധ മോക്ഷയോഹോ. ബന്ധത്തിനും മോക്ഷത്തിനും ഹേതുവായിട്ടുള്ളത് മനസ്സാണ്. മനസ്സ് അതിൽ വ്യാപരിക്കുന്നതിൻ്റെ അതിനനുസരിച്ചിരിക്കും എന്ന് പറയാം. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, ഇതാണ് കാര്യം എന്നുള്ളത് കൊണ്ട് നീ എന്താ വേണ്ടത്? നിയതം കുരു കർമ്മ ത്വം, നീ നിയതമായ, നിന്നിൽ വന്നു ചേർന്നിട്ടുള്ള കർമ്മത്തെ ചെയ്യൂ. എന്തെന്നാൽ ശരീരയാത്രയ്ക്ക് തന്നെ കർമ്മം അത്യാവശ്യമായിട്ടുള്ളതാണ്, അതുകൊണ്ട് നീ അതിനെ ചെയ്താലും. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, കർമ്മം എന്നത് യജ്ഞമാണ് എന്ന് പറയാം. യജ്ഞഭാവത്തോടുകൂടി നീ ചെയ്യുന്ന കർമ്മങ്ങൾ നിന്നിൽ ബന്ധനങ്ങൾ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് ഈ യജ്ഞത്തെ അറിയൂ, എന്നിട്ടോ അതിൽ നിന്ന് മുക്തനാവൂ. മാത്രമല്ല അർജുന, ഈ പ്രപഞ്ചത്തെ തന്നെ വിധാതാവായിട്ടുള്ള സൃഷ്ടി കർത്താവ് ബ്രഹ്മാവ് യജ്ഞത്തിൽ നിന്നാണ് ഇതിനെ നിർമ്മിച്ചത്. സഹയജ്ഞ പ്രജാ സൃഷ്ടുവ, വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് മൂന്നാം അധ്യായത്തിലെ ഇതൊക്കെ. സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വം ഏഷവോ സ്തിഷ്ട കാമധുഗ്. ഇപ്പൊ നാം എന്ന നമ്മളെ ഉണ്ടാക്കിയതിൽ പലർക്കും പങ്കുണ്ട്. ഒരുപാട് കൂട്ടായ്മയിൽ നിന്നാണ് നാം ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഈ വിശ്വത്തിൽ എല്ലാം നിലകൊള്ളുന്നത്, പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ്, പരസ്പര ധാരണയിലാണ്. ഇതാണ് പാരസ്പര്യം എന്ന് പറയുക. ഈ പാരസ്പര്യത്തെ ആരാണോ അറിയാത്തത്, ഈ പാരസ്പര്യത്തെ അറിഞ്ഞ് ജീവിക്കുന്നവൻ ദേവന്മാർക്ക് സന്തോഷത്തെ കൊടുക്കുന്നു, ദേവന്മാർ തിരിച്ച് നമ്മെ സന്തോഷിപ്പിക്കുന്നു. ആരാണ് ദേവന്മാർ എന്ന് നമ്മൾ കണ്ടു അല്ലേ. പ്രകൃതിയിലെ പ്രകൃതി തന്നെ എന്ന് പറയാം. പ്രകൃതിയിലെ ഓരോന്നിനെ നാം എങ്ങനെ സമീപിക്കുന്നു അതിനനുസരിച്ച് പ്രകൃതി നമുക്ക് തിരിച്ചതിൻ്റെ ഫലത്തെ തരുന്നു. അങ്ങനെ ആരാണോ പ്രകൃതിയിൽ നിന്ന് വെറും ഭോഗങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ട് ഒന്നും തിരിച്ചു കൊടുക്കാത്തത്, അവനെ ഭഗവാൻ 3-ാം അധ്യായത്തിൽ കള്ളനെന്ന് വിളിച്ചു എന്ന് പറയാം. അവൻ കള്ളനാണോ? അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു വെണ്ടയ്ക്ക കുരുവിൽ നിന്നാണ് ഒരു വെണ്ടയ്ക്ക തൈ ഉണ്ടാവുന്നത് അല്ലേ. ആ ചെടി നമുക്ക് ഒരുപാട് വെണ്ടയ്ക്ക തരും. ചുരുങ്ങിയത് ഒരു 50 എണ്ണം 50 ആയിരിക്കില്ല, എന്തായാലും 1 കിലോ 2 കിലോ നമ്മളത് അളന്നെടുക്കുകയാണെങ്കിൽ തൂക്കിയെടുക്കുകയാണെങ്കിൽ ഉണ്ടാവും. അപ്പൊ ഒന്നോ രണ്ടോ എങ്കിലും വിത്തായിട്ട് വെക്കണം, വിത്തായി വെച്ച് വല്ലവർക്കും കൊടുക്കണം. ഇപ്പൊ ഈ രാമകൃഷ്ണ മിഷനിലെ ഒരു സ്വാമിജിയുണ്ട്, സ്വാമി ഗോലോകാനന്ദ എന്ന് പറയും. സ്വാമിജി കോഴിക്കോടാണ് ഇപ്പം കുറെ കാലമായിട്ട്. സ്വാമിജി ആശ്രമത്തിൽ വരുന്നവർക്കൊക്കെ പ്രസാദം കൊടുക്കുന്നത് വിത്താണ്. അത് വളരെ ഒരു വലിയൊരു കാര്യമാണെന്ന് പറയാം. വിത്ത് പ്രസാദമായിട്ട് കൊടുക്കും, ആ വിത്ത് എന്തെങ്കിലും മുളയ്ക്കുമെന്ന് പറയാം. ഒരിക്കലും ഒരു ദരിദ്രന് ഇതുപോലെ ആശ്രമത്തിൽ നിന്ന്, ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇതൊന്നുമില്ലാത്ത ഒരാൾക്ക് വിത്ത് കൊടുത്തു എന്നാ രാമകൃഷ്ണദേവൻ പറയാറുണ്ട്. ആ വിത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഇറയിൽ തിരികെ വെച്ചു. അദ്ദേഹം മരണപ്പെട്ടു, വീട് കുറേ കാലം അങ്ങനെ ഓല വീട് അങ്ങനെ ഇരുന്നു. ഒരു കാറ്റും മഴയത്തും വീടും തകർന്നു. എല്ലാം കഴിഞ്ഞപ്പോണ്ട് അതിൽ നിന്നൊരാൾ പൊങ്ങി വരണമെന്ന് പറയും, വെറുതെ ആയില്ല എന്ന് പറയാം. അപ്പൊ കുറച്ച് വിത്ത് ആക്കേണ്ടതുണ്ട്. അതിനെ മുഴുവൻ കശാപ്പ് ചെയ്യലല്ല, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം. ഇങ്ങനെ ആരാണ് അതിനെ ഈ ഭാവനയിൽ, അതിൻ്റെ ജന്മമുണ്ടല്ലോ, അതിനൊരു തുടർച്ചയുണ്ട്, അതിനെ പോലും നമ്മൾ ഇല്ലാതെയാക്കുക. ഇങ്ങനെ പരസ്പരം ഭാവനയോടുകൂടി ആരാണ് യജ്ഞശിഷ്ടത്തെ സന്തോഷത്തോടുകൂടി ഭുജിക്കുന്നത്, അവൻ മഹാത്മാവാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. അല്ലാതെ അവനവന് വേണ്ടി ആരാണോ ഭജിക്കുന്നത്, പാകം ചെയ്യുന്നത്, അവൻ പാപത്തെ ഭുജിക്കുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ സൃഷ്ടമായത്, ആ അന്നത്തിന് ഹേതുവായിട്ടുള്ളത് പർജന്യമാണ്, മേഘമാണ്. അങ്ങനെ ആ ചക്രത്തെ നമ്മൾ മനസ്സിലാക്കി എന്ന് പറയാം. അത് യജ്ഞത്തിലാണ് അത് സമുദ്ഭവിച്ചത്. യജ്ഞം കർമ്മത്തിലാണ്, കർമ്മം ബ്രഹ്മത്തിലാണ്, ബ്രഹ്മം യജ്ഞത്തിലാണ്, എല്ലാം യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്. അങ്ങനെ യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ചക്രത്തെ ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതി ഇഹ അഖായുരിന്ദ്രിയാരാമഹ മോഹം പാർത്ഥസ ജീവതി. അവൻ്റെ ജീവിതം വെറുതെ വിട്ടേക്കൂ എന്ന് പറയാം. ഈ യജ്ഞ ചക്രത്തെ ആരാണോ അറിയാത്തത്, ഈ പാരസ്പര്യത്തെ അറിയാത്തത് ആരാണ്? ഈ പാരസ്പര്യത്തെ അറിഞ്ഞവനോ പറയണോ അവന് ചെയ്യേണ്ടതായിട്ടോ ചെയ്യാത്തത് കൊണ്ട് എന്തെങ്കിലും നഷ്ടപ്പെടാനോ ഒന്നുമില്ല എന്ന് പറയാം. തുടർന്ന് ഭഗവാൻ വീണ്ടും അർജുനോട് പറഞ്ഞു, ആസക്തനായിട്ട് കർമ്മം ചെയ്യാൻ നീ തയ്യാറാവൂ. മാത്രമല്ല, ഈ ഭാവത്തിൽ കർമ്മം ചെയ്ത ആരെങ്കിലും ഉണ്ടോ എന്നാണെങ്കിൽ ജനകനെ പോലുള്ള മഹാരാജാക്കന്മാർ അർജുന ഇത്തരത്തിൽ കർമ്മം ചെയ്തിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല, ഏതൊന്നാണോ ശ്രേഷ്ഠന്മാർ ആചരിക്കുന്നത് അത് ഇതരന്മാർ പിന്തുടരുന്നു എന്നുള്ളതിനാൽ നീ പലർക്കും ശ്രേഷ്ഠനാണ്. നമ്മളെയൊക്കെ പലരും മാതൃകയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും, ഏയ് ഞാൻ അത്ര വലിയ മോഡലൊന്നുമല്ല, വെറുതെ വിചാരിക്കുക. പലരും നിങ്ങളെയൊക്കെ മാതൃകയായിട്ട് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികളെ സദാ നിരീക്ഷിക്കുന്ന ചിലരുണ്ട്. അതുകൊണ്ട് എന്ത് വേണം, നാം ആചരിക്കുന്നതിൽ ഒരു വ്യക്തത നമുക്കുണ്ടായിരിക്കണം, മറ്റൊരാൾക്ക് പിന്തുടരാൻ പറ്റുന്നതായിരിക്കണം എന്ന് പറയാം. അതുകൊണ്ട് യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദ്ദേവേ തരോജന സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ. അതുകൊണ്ട് അർജുന ഞാൻ കർമ്മം ചെയ്യുന്നു, ആളുകൾ എന്നെ അനുസരിച്ച് അവർ കർമ്മം ചെയ്യാത്തവരായിത്തീരും. അപ്പൊ ലോകത്തിന് ഞാൻ ഹാനി ഉണ്ടാക്കുന്നവനാകും, അതുകൊണ്ട് ഞാൻ നിരന്തരം കർമ്മം ചെയ്യുന്നവനാകുന്നു. രജോഗുണത്തിൽ നിന്നുദ്ഭവിച്ച കാമമാണ്, ആഗ്രഹങ്ങളാണ് ഒരുവനെ കൊണ്ട് ഓരോരോ ഇല്ലേ. പത്രത്തിൽ കണ്ടു കുറച്ച് ചെറുപ്പക്കാരും ഇല്ലേ, അത് വലിയ വിഷമമായി ഈ യുവാക്കൾ ഇങ്ങനെ ഓരോ ഇതിൽ പോയി പെടുന്നതിൽ. ഇനിയിപ്പോ നിങ്ങൾക്കറിയോന്നറിയില്ല, ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ, തിരുവനന്തപുരം പൂജപ്പുര ജയിൽ, ഇങ്ങനെ പലയിടത്തും സ്വാമി പോയിട്ടുണ്ട്. എന്തിനാന്ന് നിങ്ങൾ പേടിക്കേണ്ട, കാരണം വിസിറ്റിന് വേണ്ടി പോയതാണ്. പലയിടത്തും തേജോ ചിന്മയാ മിഷന്റെ ഇപ്പോഴത്തെ പ്രസന്റ് ഹെഡായിട്ടുള്ള തേജോമാനന്ദ സ്വാമികളുടെ കൂടെ സ്വാമിജി കണ്ണൂർ അവരെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ സ്വാമിജിയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത്ഭുതം തോന്നി, മുഴുവൻ ചെറുപ്പക്കാരാണ്. നിങ്ങൾക്കൊരു നമുക്കൊക്കെ കുട്ടിക്കാലത്ത് ജയിലിന്റെ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ചിത്രമാണ്, ഒരു വല്ലാത്ത മീശയും അങ്ങനെ ഉണ്ടക്കണ്ണും തുറിച്ചിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള, ഈ പണ്ട് കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വായിച്ചിട്ടുള്ളതിൽ നിന്നൊക്കെ ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, രക്തക്കണ്ണുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏതു നേരം മദ്യം കഴിച്ച് അങ്ങനെ തലയ്ക്ക് വെളിവില്ലാതെ നടക്കുന്ന, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വല്ലാത്തൊരു രൂപമായിരുന്നു. ജയിലിൽ പോയപ്പോൾ വല്ല എന്താ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയതുപോലെ, കോളേജിൽ പോയതുപോലെ, എല്ലാം നല്ല എന്താ പറയുക ചെത്ത് പിള്ളേർ. അതെ, ചെറുപ്പക്കാർ, വളരെ കുറച്ച് പേരേ ഉള്ളൂ, കുറച്ച് പ്രായമൊക്കെ ആയിട്ടുള്ളവർ. അതിലൊരാൾ തേജോമയാനന്ദ സ്വാമികളെ മറ്റു എന്താ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. കൂടുതലും രാഷ്ട്രീയ തടവുകാരുണ്ട്. നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരു ഗംഭീര കവിതയായിട്ടാണ് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചത്. തേജോമയാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സൂര്യനാണ്, സൂര്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുക. പണ്ട് ജയിലിൽ നിന്ന് വലിയ അപൂർവങ്ങളായിട്ടുള്ള പല അത്യുദാത്തമായ സൃഷ്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം വിനോബാജിക്ക് ഗീത മുഴുവൻ പറയേണ്ടി വന്നത് അവിടെ വെച്ചിട്ടാണ്. പലരും പല പല അത്യപൂർവമായ സൃഷ്ടികൾ രൂപപ്പെട്ടിട്ടുള്ള ഇടം ജയിലൊക്കെയാണ്. ഭാരതത്തിൽ ജയിലിന് വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് സാഹിത്യത്തിലൊക്കെ. ഇരിക്കട്ടെ, എന്തന്നെയായാലും ഈ കാമനയാണ് ഒരുവനെ കൊണ്ട് ഓരോന്നും ഇങ്ങനെ ചെയ്യിക്കുന്നത് എന്ന് പറയാം. അത് ഭഗവാൻ മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു, കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. രണ്ടാം അധ്യായത്തിൽ അതിനെ പറഞ്ഞു, ധ്യായതോ വിഷയാൻ പുംസഹ സംഗസ്തേഷൂപജായതേ സംഘാത് സംജായതേ കാമഹ കാമാത് ക്രോധോപിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി. നാശത്തിന്റെ വഴി വളരെ വ്യക്തമായി രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു തന്നു. അതിന്റെ തുടർച്ച ഭഗവാൻ വീണ്ടും ഇവിടെ പറഞ്ഞു. മാത്രമല്ല, എങ്ങനെയാണ് ഈ അജ്ഞാനം ഒരുവനിൽ കുടികൊള്ളുന്നത്? മൂന്ന് തലങ്ങളിലാണ്, ഇന്ദ്രിയ തലത്തിൽ, മനസ്സിന്റെ തലത്തിൽ, ബുദ്ധിയുടെ തലത്തിൽ. മൂന്ന് ഉദാഹരണത്തിലൂടെ ഭഗവാൻ ഇതിനെ കാണിച്ചു തന്നു. അഗ്നിയെ ചാരം മറച്ചതുപോലെ ഒന്ന്, കണ്ണാടിയെ അഴുക്ക് മറച്ചിരിക്കുന്നത്, പൊടിപടലം മറച്ചിരിക്കുന്നത് പോലെ, ഗർഭസ്ഥ ശിശുവിനെ ചർമ്മം മറച്ചിരിക്കുന്നത് പോലെ. ഒന്ന് കാലം കൊണ്ട്, ഒന്ന് പ്രയത്നം കൊണ്ട്, ഒന്ന് അറിവ് കൊണ്ട്, വിചാരം കൊണ്ട് എന്ന് പറയാം. ഇങ്ങനെ മൂന്ന് തലങ്ങളെ അജ്ഞാനം മറഞ്ഞിരിക്കുന്നതായിട്ട് പറഞ്ഞു. ഈ ജ്ഞാനം, ഈ അജ്ഞാനമാണ് ഒരുവന് ശത്രുവായി നിലകൊള്ളുന്നത് എന്ന് പറയാം. അപ്പൊ ഈ കാമമാണ് ഒരുവന്റെ ശത്രു. അർജുന, ഇതിനെയാണ് നീ യുദ്ധം ചെയ്യാൻ നീ തയ്യാറാവേണ്ടത്. ഇവിടെയാണ് ഭഗവാൻ യുദ്ധത്തിനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. എന്താണ്? ആവൃതം ജ്ഞാനമേതേന ജ്ഞാനിനോ നിത്യവൈരിണ കാമരൂപേണ കൗന്ദേയ ദുഷ്പൂരേണ അനലേന ച. അങ്ങേയറ്റത്തെ ദാഹക ശക്തിയുള്ള, എത്ര കിട്ടിയാലും മതിവരാത്തവനാണ് ഈ കാമം എന്ന് പറയാം. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനം ഉച്ചയത്. ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, ഇതിലാണ് ഈ കാമം നിലകൊള്ളുന്നത്. അതുകൊണ്ട് എന്തു വേണം? നീ ആദ്യം ഇന്ദ്രിയങ്ങളെ നിയമനം ചെയ്താലും എന്ന് പറഞ്ഞു. ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്, മനസ്സിനേക്കാൾ ശ്രേഷ്ഠം ബുദ്ധി, ബുദ്ധിക്കപ്പുറത്താണ് ബോധം. അതാണ് നീ, ഇതിനെ നീ ബോധിച്ച് മനസ്സുകൊണ്ട് ആ ആത്മവിചാരം വന്ന, ആ ശാസ്ത്രം ശ്രവിച്ച വിവേകമാർന്ന ബുദ്ധി കൊണ്ട് ഇത്തരം ബാലിശങ്ങളായിട്ടുള്ളതിനെയൊക്കെ അടക്കിയിട്ട് നീ ആ സത്യത്തെ അറിയാൻ ശ്രമം നടത്തൂ എന്ന് പറഞ്ഞ് ഭഗവാൻ മൂന്നാം അധ്യായം ഉപസംഹരിച്ചു. ഭഗവാൻ വീണ്ടും അർജുനോട് പറഞ്ഞു,
അഥ ചതുർത്ഥോധ്യായ ജ്ഞാനകർമ്മ സന്യാസ യോഗ. ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്.
ശരിക്കും ഗീത സമ്പൂർണ്ണമായി തന്നെ പഠിക്കേണ്ടതാ. അപ്പൊ നോക്കിക്കോളൂ, ഇതിനെ ഭഗവാൻ പറയുന്ന രീതി വളരെ രസകരമായിട്ടുള്ളൊരു രീതിയാണ്. അർജുനൻ എന്ന മനസ്സ്, നമ്മളെ പ്രതിനിധാനം ചെയ്യുന്ന മനസ്സ് എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നതും എന്നും, നാലാം അധ്യായത്തിൽ അത് കാണാം. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനു ഇക്ഷ്വാകവേ അബ്രവീത്. ഇമം വിവസ്വതം, ഇമം വിവസ്വതേ യോഗം, എങ്ങനെയുള്ള യോഗം? അവ്യയം, അവ്യയം നവ്യയം, നാശരഹിതമായിട്ടുള്ള ഇമം യോഗം, ഈ യോഗത്തെ, ഈ സത്യത്തെ ഞാൻ എന്ത് ചെയ്തു? അഹം, ഞാൻ വിവസ്വതേ പ്രോക്തവാൻ, ഞാൻ സൂര്യന് പറഞ്ഞു കൊടുത്തു. ഞാൻ ഇത് ആദ്യം പറഞ്ഞു കൊടുത്തത് ആർക്കാണെന്നറിയോ? ഞാൻ സൂര്യനാണ് ഇത് ഉപദേശിച്ചത്. ശരി, എന്നിട്ടോ വിവസ്വാൻ സൂര്യൻ എന്ത് ചെയ്തു? മനവേ പ്രാഹ, മനുവിന് പറഞ്ഞു കൊടുത്തു. ആഹാ, എന്നിട്ട് മനു എന്ത് ചെയ്തു? മനു ഇക്ഷ്വാകവേ അബ്രവീത്, മനു ഇക്ഷ്വാകുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇക്ഷ്വാകു എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. തരക്കേടില്ല. എന്നിട്ട് എന്തുണ്ടായി? ഇതാ ഭഗവാൻ തുടർന്ന് പറയുന്നു.
ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേ നേഹ മഹത യോഗോ നഷ്ട പരന്തപ.
ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയ വിദുഃ സകാലേന ഇഹ മഹത യോഗ നഷ്ട ഹേ പരന്തപ. അല്ലയോ പരന്തപ അർജുന, ഏവം പരമ്പരാപ്രാപ്തം, ഏവം ഇപ്രകാരം, പരമ്പര പരമ്പരയാൽ, ഇങ്ങനെ എന്താ പറയാ, ശ്രുതി ശ്രവണത്തിലൂടെ, കാതിൽ നിന്ന് കാതിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പരമ്പരാപ്രാപ്തം, അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് നിലകൊണ്ട ഇമം ഇതിനെ, ഈ യോഗത്തെ രാജർഷയ വിദുഹു, നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ നീയും ഞാനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തിൽ രാജർഷയ എന്നാ ഭഗവാൻ പറയുന്നത്. രാജർഷികൾ, അതായത് അവർ രാജാക്കന്മാരുമായിരുന്നു, ഒപ്പം ഋഷികളുമായിരുന്നു. അതിൻ്റെ രാജർഷയ, രണ്ടും ചേർന്നതാ, ഗംഭീരമാണ്. രാജർഷയ എന്ന് പറയുമ്പോൾ എന്താണ്? കാമന ഒരല്പം പോലും ഇല്ലാത്തവരാണ് രാജ്യം ഭരിക്കുന്നത്. കാമനുള്ളവരാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, അവരുടെ വിദേശ യാത്രകളിലൊക്കെ അവരുടെ കുടുംബ സമേതമായിട്ടായിരിക്കും അവർ പോകുന്നത്. പലപ്പോഴും മന്ത്രി പല രാജ്യങ്ങളിൽ പോകുന്നത് ഭാര്യയ്ക്കും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അത്രേ. സ്വാമി ആരെയും അങ്ങനെ വിമർശിക്കല്ല, എന്നാലും അങ്ങനെയൊക്കെ കേൾക്കുന്നു. രാജർഷയ, അതിപ്പം നമ്മൾ മന്ത്രിമാര് പറയുന്നുണ്ടല്ലോ, നമ്മൾ ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ടൂറ് പോകുമ്പോൾ നമ്മൾ കൂടെ കൂടുന്നത്. ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു ഇത് രാജർഷയ വിദുഹു, അവരൊക്കെ അറിഞ്ഞിരുന്നു. സഹ യോഗ, ആ യോഗം മഹതാ കാലേന, വളരെ കാലം കൊണ്ട്, അതായത് നിന്റെ സമയത്ത്, ഇപ്പം ഇഹ ഇവിടെ, ഈ കാലത്ത്, അതുകൊണ്ടാണ് ഇഹ എന്ന് പ്രയോഗിച്ചത്. ഇവിടെ നഷ്ട, നഷ്ടപ്പെട്ടു അർജുന.
പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം.
സ ഏവ അയം മയാ തേ അദ്യ യോഗഃ പ്രോക്തഃ പുരാതനഃ ഭക്തഃ അസി മേ സഖാ ച ഇതി രഹസ്യം ഹി ഏതദ് ഉത്തമം. ത്വം മേ സഖ, നീ സഖാവാണ്, പണ്ടേ ഉള്ളതാണ്. ഇപ്പൊ മനസ്സിലായില്ല അർജുൻ ആരാണെന്ന്? മൂത്ത സഖാവ. പിന്നെ നിങ്ങൾ എങ്ങനെ അദ്ദേഹത്തിനെ കാവ്യവത്കരിച്ചാലൊന്നും ശരിയാവില്ല. ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, നീ പണ്ടേ സഖാവായതുകൊണ്ട്, സഖാവ് എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നാണ്, നീ എൻ്റെ സഖാവാണ്, സുഹൃത്താണ്. മാത്രമല്ല ഭക്ത ച, ഭക്തനും ആണ്, സുഹൃത്തുമാണ് ഭക്തനുമാണ്. അസിഹി, അസിഹി എന്ന് പറഞ്ഞാൽ അസി ആണല്ലോ, ഇന്ന് പ്രസിദ്ധമാണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാൻ അങ്ങേയറ്റം സുഹൃത്താണ്. നമ്മുടെ എന്താ, നമ്മളൊക്കെ ഭഗവാന്റെ ഭക്തന്മാരുമാണ്. സഹ പുരാതന, ഈ പുരാതനമായിട്ടുള്ള അയം യോഗ, ഈ യോഗത്തെ, ഏവ ഈ യോഗത്തെ തന്നെ, എന്താ അയം യോഗ ഏവ, ഈ യോഗത്തെ തന്നെയാണ് മയ എന്നാൽ അദ്യ ഇന്ന് േ പ്രോക്ത, നിനക്ക് ഉപദേശിച്ചത്, ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് ഈ പഴയ ഒരു യോഗത്തെയാണ്. ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, നീ പണ്ടേ സഖാവായതുകൊണ്ട്, സഖാവ് എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നാണ്, നീ എന്റെ സഖാവാണ്, സുഹൃത്താണ്. മാത്രമല്ല ഭക്തഹാച്ച, ഭക്തനും ആണ്, സുഹൃത്തുമാണ് ഭക്തനുമാണ്. അസിഹി, അസിഹി എന്ന് പറഞ്ഞാൽ അസി ആണല്ലോ എന്ന്, പ്രസിദ്ധമാണല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാൻ അങ്ങേയറ്റം സുഹൃത്താണ്. നമ്മുടെ എന്താ, നമ്മളൊക്കെ ഭഗവാന്റെ ഭക്തന്മാരുമാണ്. സഹ പുരാതന, ഈ പുരാതനമായിട്ടുള്ള അയം യോഗ, ഈ യോഗത്തെ ഏവ, ഈ യോഗത്തെ തന്നെ എന്താ, അയം യോഗ ഏവ, ഈ യോഗത്തെ തന്നെയാണ് മയ എന്നാൽ അദ്യ ഇന്ന് തേ പ്രോക്ത, നിനക്ക് ഉപദേശിച്ചത്, ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് ഈ പഴയ ഒരു യോഗത്തെയാണ്. ഏതത് രഹസ്യം ഉത്തമം, കൂടെ ഒരു ക്ലോസും കൂടെ വെച്ചുകൊടുത്തു, ഇത് രഹസ്യമാണ്, അതേസമയം ഇത് ഉത്തമവും ആണ്. ഇത്രയും പറഞ്ഞപ്പം അർജുനൻ തോന്നി, ഭഗവാൻ ഞാൻ കുറെ കാലമായി അങ്ങയുടെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്, അങ്ങ് കുറെ ധർമ്മോപദേശമൊക്കെ നടത്തും അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഇങ്ങനെ ബഡായി പറയുന്ന ഒരാളാണ് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയണം. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ കളവ് പറയുക? ആ അർജുനന്റെ ആ ഒരു മനസ്സ് ഭഗവാനോട് ചോദിക്കുന്നു, ചോദ്യം ഗംഭീര, നോക്കാം.
അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വമാദൌ പ്രോക്തവാനിതി.
ഇത് കേട്ടപ്പോ അർജുനൻ ചോദിച്ചു, അർജുന ഉവാച അപരം ഭവതഃ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതദ്വിജാനീയാം ത്വം ആദൌ പ്രോക്തവാനിതി. ആ എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, വിവസ്വത ജന്മം പര, അതായത് സൂര്യൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ മുമ്പുള്ളതാണ്, സൂര്യന്റെ ജന്മം വളരെ വർഷങ്ങൾക്ക് മുൻപാണ്. മാത്രമല്ല ഭവത ജന്മ അപരം, അങ്ങ് ഈ അടുത്ത കാലത്ത് അഷ്ടമി രോഹിണിയിൽ ജനിച്ച ആളാണ്. അടുത്ത് എനിക്ക് നന്നായിട്ടറിയാം, നമ്മൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല, എനിക്കറിയാം അങ്ങേ ആ പുൽക്കുടില് ആ ആ തൊഴുത്തിൽ വെച്ച് ഗർഗൻ പേരിട്ടതും പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അറിയാം. അങ്ങയുടെ ജന്മം അപരം ഇപ്പൊ ഉണ്ടായതാണ്. ത്വം ആദൌ ഏതത് പ്രോക്തവാനീതി, അങ്ങ് പറയുന്നു ഞാനിത് ആദിയിൽ ആരംഭത്തിൽ പ്രോക്തവാനീതി സൂര്യൻ ഉപദേശിച്ചു എന്ന്. കഥം, എങ്ങനെയാ ഇത് ഞാൻ അഹം വിജാനീയം, ഞാൻ മനസ്സിലാക്കുക, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങത് സൂര്യൻ ഉപദേശിച്ചു എന്നൊക്കെ പറയും, സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ അങ്ങേക്കാൾ എത്രയോ മുൻപുണ്ടായിട്ടുണ്ട് അങ്ങ് ഈ അടുത്ത കാലത്ത്, അതെനിക്ക് മനസ്സിലാവുന്നില്ല ഭഗവാനെ. അപ്പൊ നമ്മൾ ആദ്യം ഭഗവാൻ പറഞ്ഞത് മുതൽ മനസ്സിലാക്കണം, എന്താണ് സൂര്യൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് അതിനെ നാം ഉൾക്കൊള്ളേണ്ടത്. ഈ അധ്യായം വളരെ വളരെ പ്രധാനപ്പെട്ട അധ്യായം. ആരാണ് സൂര്യൻ, ആരാണ് മനു, ആരാണ് ഇക്ഷ്വാകു, ഇതിനെ വളരെ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാം അധ്യായത്തിൽ ഭഗവാനെയും ഭഗവാന്റെ ചെയ്തികളെയും കർമ്മങ്ങളെയും ഭഗവാൻ താത്വികമായി അറിയാൻ പറയുന്നുണ്ട്. നാലാം അധ്യായം വളരെ എന്താ പറയുക, പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ, ഭഗവത്ഗീതയിലെ ഏറ്റവും കോൺട്രവേഴ്സി ആയിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. ചാതുർവർണ്ണ്യം, മയാസൃഷ്ടം, യഥായഥാഹി ധർമ്മസ്യ, അതൊക്കെ വരുന്നത് ഈ അധ്യായത്തിലാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട് എങ്ങനെ വേണം ഇതിനെ ഉൾക്കൊള്ളാൻ എന്ന്. വെറുതെ ഈ ചാക്കരി മാർക്കറ്റിൽ നിന്ന് എടുത്ത് പരിശോധിക്കുന്നത് പോലെ ഇടയിൽനിന്നൊരു ശ്ലോകം കൊണ്ട് എടുക്കലല്ല, എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്ന്. അപ്പം ഞാൻ സൂര്യൻ ഉപദേശിച്ചു, സൂര്യൻ മനുവിനുപദേശിച്ചു, മനു ഇക്ഷ്വാകുവിനുപദേശിച്ചു, ഇങ്ങനെ പരമ്പരയാൽ നിലനിന്നു എന്ന് പറയുന്നു. ആരാണിവർ? അഹം എന്ന് പറഞ്ഞാൽ ബോധം തന്നെയാണ്, ഞാൻ അഹം, ഞാൻ ബോധം. ഞാൻ സൂര്യന് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ സൂര്യൻ ഈ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, ഈ യോഗം, ഈ യോഗമാണ് എല്ലാറ്റിലും സൂര്യൻ പ്രവർത്തിക്കുന്നത്, ഈ നിയമം അനുസരിച്ചിട്ടാണ്. അപ്പൊ ആ സൂര്യൻ എന്നിലെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ബുദ്ധി രൂപത്തില്ല, ഈ ഉപദേശം നടക്കുന്നത് ഈ ക്രമം ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ബോധസ്വരൂപനായിട്ടുള്ള എന്നിൽ നിന്ന് ബോധം, അഹം എന്ന ബോധത്തിൽ നിന്ന് ഞാനത് ബുദ്ധിക്ക് പകർന്നു കൊടുക്കുന്നു. ഞാൻ ബുദ്ധിയിലേക്ക് അതിനെ കൊടുക്കുന്നു. അപ്പൊ ബുദ്ധിസ്ഥാനീയനാണ് അവിടെ, സൂര്യന്റെ സ്ഥാനം ബുദ്ധി അലങ്കരിക്കുന്നു. അഹം എന്ന ബോധം ഭഗവാൻ. ഇനി വിവസ്വാൻ, അത് ആർക്കുപദേശിച്ചു? സ്വം മകനായിട്ടുള്ള മനുവിന്. മനു എന്നാൽ മനസ്സു തന്നെ. മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു മനു. ബുദ്ധി മനസ്സിന് പറഞ്ഞു കൊടുക്കും ഇതാണ് കാര്യം എന്ന്. ഈ രഥകൽപ്പന തന്നെയാണ് കാര്യം നടക്കുന്നത്, മനസ്സിന് പറഞ്ഞു കൊടുക്കും. മന ഇക്ഷ്വാകവേ, സ്വപുത്രനായിട്ടുള്ള ഇക്ഷ്വാകു രാജാവിന്. ഇക്ഷ്വാകു രാജാവ് എന്ന് പറഞ്ഞാൽ നടപ്പിൽ വരുത്തേണ്ടുന്ന ആൾ, അതുകൊണ്ടാണ് രാജാവിനെ പറഞ്ഞത്. ആരാണിത് കേട്ടതിനെ നടപ്പിൽ വരുത്തുന്നത്? ഇന്ദ്രിയങ്ങൾ. അത് ഇന്ദ്രിയങ്ങൾക്ക് കൈമാറി. ആ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള കൈമാറ്റത്തിൽ നഷ്ടപ്പെട്ട യോഗരഹസ്യത്തിൻ്റെ പ്രതീകമാണ് ധൃതരാഷ്ട്രൻ എന്ന രാജാവ്. ഇവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ധൃതരാഷ്ട്രനെ പഠിക്കേണ്ടത്. ഈ നഷ്ടപ്പെട്ട യോഗരഹസ്യത്തിൻ്റെ പ്രതീകം ധൃതരാഷ്ട്രൻ. അന്ധത, അജ്ഞാനം. ഒരു രാജാവിന് ഇങ്ങനെ അജ്ഞാനം വന്നു കഴിഞ്ഞാലോ പിന്നെ പോക്കാണ് കാര്യം. അപ്പം ആരിലൂടെയാണ് ഇത് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്, ആരിലൂടെയാണ് ലോകത്തിൽ ഇത് പ്രവൃത്തിപഥത്തിൽ വരേണ്ടത്, അവിടെയാണ് ഇതിന് നഷ്ടം സംഭവിക്കുന്നത്. ധൃതരാഷ്ട്രന്റെ കാര്യത്തിൽ, നമ്മുടെ കാര്യത്തിലും. ബോധത്തിൽ നിന്ന് കേട്ട അറിവ് ബുദ്ധിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്, ബുദ്ധി പലപ്പോഴായിട്ട് മനസ്സിനോട് പറഞ്ഞിട്ടുള്ളത്, മനസ്സ് ഇന്ദ്രിയങ്ങളോട് പറയുമ്പം നമുക്കതിൽ ബുദ്ധിമുട്ട്. ഇന്ദ്രിയങ്ങളിലൂടെ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വലിയ വിഷമമാണ്. അതാണ് ഭഗവാൻ പറയുന്ന നഷ്ടത്തിൻ്റെ കഥ. ഇത് അർജുനന് നേരിട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് ഭഗവാന്റെ ഈ ശൈലി മനസ്സിലായില്ല എന്ന് പറയാം. അത്രയേ ഉള്ളൂ, ഭഗവാൻ ഇനി അതിനെ വിസ്തരിക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങളിതിനെ മനസ്സിലാക്കി കളയരുത്. സൂര്യൻ ഉപദേശിച്ചു, സൂര്യൻ മനു നമ്മുടെ കുലം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുണ്ടല്ലോ, അയാൾക്ക് ഉപദേശിച്ചു, അയാളത് ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു, ഇക്ഷ്വാകു ആർക്കൊക്കെയോ പറഞ്ഞു കൊടുത്തു, അങ്ങനെ അത് പിന്നെ അറിയാതെയായിപ്പോയി. അഹമെന്നാൽ ഞാനെന്ന ബോധം തന്നെ, അഹങ്കാരത്തിൻ്റെ ലേശം പോലും ഇല്ലാത്ത, ഒരല്പം പോലും ഇല്ലാത്ത അഹമെന്ന ശുദ്ധമായ നിത്യശുദ്ധ മുക്ത സ്വരൂപനായിരിക്കുന്ന ആ അഹംവൃത്തി, അതിൽ നിന്ന് അതിലേക്ക് നമ്മൾ വരാറില്ല പലപ്പോഴും. അതിൽ നിന്നാണ് ബുദ്ധിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്. ആ ബുദ്ധി മനസ്സിനോട് പറയും, മനസ്സ് ഇന്ദ്രിയങ്ങളോട് പറഞ്ഞു. ഇപ്പൊ രാവിലെ സംഭവിക്കുന്നത് നോക്കിക്കോളൂ, പ്രഭാതമായി എന്നറിഞ്ഞാൽ ബുദ്ധി അത് പെട്ടെന്ന് അറിയും. ബുദ്ധി അറിഞ്ഞു, ഓ രാവിലെ എഴുന്നേൽക്കൂ, മനസ്സ് പറയാം എഴുന്നേൽക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങൾ കേൾക്കുന്നുണ്ടോ? കുറച്ചുകൂടെ നഷ്ടപ്പെടുകയാണ് യോഗം. ഇങ്ങനെ എഴുന്നേൽക്കുന്നത് മുതൽ ഒരാൾക്കൊരു സാധനം കൊടുക്കുന്നത് വരെ എല്ലാറ്റിലും ഇതിങ്ങനെ നഷ്ടപ്പെടുന്നു. അപ്പൊ എവിടെയാണ് ഇത് നഷ്ടപ്പെടുന്നത്? നമ്മിലൊക്കെ തന്നെയാണെന്ന് പറയാം. ഈ യോഗത്തിന്റെ നഷ്ടം വളരെ ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവനെ നിർമ്മിച്ചത് ഈ യോഗം കൊണ്ടാണ്. നേരത്തെ പറഞ്ഞുവല്ലോ, നിർമ്മിച്ചത് എങ്ങനെയാ? സഹയജ്ഞാ പ്രജാ സൃഷ്ടുവ, ഈ യോഗത്താലാണ് നമ്മെ ഉണ്ടാക്കിയത് തന്നെ. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ അലോസരപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ധർമ്മബോധം ഒരു ഒരു ആശ്രമത്തിലും പോണ്ട, നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നതേ ഇതുകൊണ്ടാണ്. ഏവം പരമ്പരാ പ്രാപ്തം, ഇത് പരമ്പരയാൽ കൈവന്നിട്ടുള്ളതാണ്. ഇതിനൊരു പാരമ്പര്യമുണ്ട് എന്ന് പറയാം, ഇതിനൊരു അടുക്കും ചിട്ടയുമുണ്ട്. ഈ കോർഡിനേഷൻ വിട്ടുപോകുമ്പോഴോ? ഈ കോർഡിനേഷൻ വിടുമ്പോഴാണല്ലോ സമൂഹത്തിന് അവൻ അപരിചിതനാകുന്നത്, അവന് സമൂഹം അപരിചിതമാകുന്നത്. ഭ്രാന്ത് അതിൻ്റെ ഒരു കോർഡിനേഷൻ പോലെ അല്ലേ? രണ്ട് തലത്തിലുണ്ട് കോർഡിനേഷൻ. ഒരു ഭ്രാന്തന്റെ ജ്ഞാനിയുടെ ഒക്കെ തലങ്ങൾ ഏകദേ ബാഹ്യദൃഷ്ടിയ ഒരുപോലെയൊക്കെ ഇരിക്കും, പക്ഷെ രണ്ടും രണ്ടാണ്. ഇത് നഷ്ടപ്പെടരുത് എന്ന് പറയാം. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സ കാലേന ഇഹ മഹത യോഗ നഷ്ട പരന്തപ. ഇത് അർജുന നഷ്ടമായി ഇവിടെ. അതുകൊണ്ട് എന്ത് വേണം? ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ള ഇത് നീ എൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ഞാൻ നിനക്കിതിനെ ഉപദേശിച്ചതാണ്, ഇത് രഹസ്യമാണ്, ഉത്തമമായിട്ടുള്ളതാണ്. ഇത് കേട്ടപ്പോഴാണ് അർജുനൻ എന്ത് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല ഭഗവാനെ എന്ന് പറഞ്ഞത്. ഏതായാലും ഭഗവാൻ ഉത്തരം പറയും, നോക്കാം.
ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ പരം തപ.
ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ അർജുനന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നു. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ച അർജുന താനി അഹം വേദ സർവാണി നത്വം വേദ ഹേ പരന്തപ. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന. ഒരാൾ ഈ ശ്ലോകത്ത് നിന്ന് പറഞ്ഞു അർജുനന്റെ ഡേറ്റ് ഓഫ് ബർത്ത് നാലാണ്. ഇതാണ് ചാർജുന എന്ന് പറഞ്ഞിട്ടുണ്ട്, ചാർന്ന് അങ്ങനെ എഴുതി വെച്ചേക്കരുത്. നാലാം തീയതിയാണ് ച അർജുന എന്നാണ്. ചാർജുന എന്ന് പറഞ്ഞാലേ ചാർ. അതെ, ബഹൂനി മേ വ്യതീതാനി അർജുന മേ തവ ച ബഹൂനി മേ എനിക്ക് തവ നിനക്ക് എനിക്കും നിനക്കും മേ തവ ച നിനക്കും എനിക്കും ബഹൂനി ജന്മാനി വ്യതീതാനി. ബഹൂനി ബഹവഹ വളരെ അധികമധികം, ജന്മാനി ജന്മങ്ങൾ, വ്യതീതാനി കഴിഞ്ഞിരിക്കുന്നു സംഭവിച്ചിരിക്കുന്നു, എനിക്കും നിനക്കും അനേക ജന്മങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. താനി സർവാണി അഹം വേദ താനി അവയെ എല്ലാം എല്ലാറ്റിനെയും അഹം വേദ ഞാൻ അറിയുന്നു. എനിക്കും നിനക്കും അനേക ജന്മങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതിനെയെല്ലാം ഞാൻ അറിയുന്നു. പക്ഷേ പരന്തപ നീ ത്വം ന വേദ നീ അറിയുന്നില്ല എന്ന് പറയും. എനിക്കതറിയാം നിനക്ക് അറിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ബോധം എല്ലാം അറിയുന്നു, മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു അർജുനൻ. മനസ്സെല്ലാം അറിയുന്നില്ല, മനസ്സറിയുന്നതേ ഇതിൻ്റെ സാന്നിധ്യത്തിലാണ്, ഇതിൻ്റെ സഹായത്താൽ മനസ്സ് കാര്യങ്ങൾ അറിയുന്നു. മനസ്സിന് സത്യത്തെ അറിയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. അതുകൊണ്ട് സത്യത്തെ മനസ്സിലാക്കിക്കളയാം എന്നാരെങ്കിലും വിചാരിച്ചാലോ, യൻ മനസ ന മനുതേ യേനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി. യൻ മനസ ന മനുതേ യത് യാതൊന്നാണോ മനസ്സ മനസ്സുകൊണ്ട് ന മനുതേ മനനം ചെയ്യാൻ സാധ്യമല്ലാത്തത്. എന്നാൽ യേന ആഹുർ മനോമതം യാതൊന്നുകൊണ്ട് മനസ്സ് മനനം ചെയ്യപ്പെട്ടതാകുന്നു തദേവ ബ്രഹ്മത്വം വിദ്ധി അതിനെ നീ ബ്രഹ്മമെന്നറിഞ്ഞാലും. അതാണ്, അതുകൊണ്ട് മനസ്സവിടെ പ്രവേശിക്കുന്നില്ല, കണ്ണവിടെ പ്രവേശിക്കുന്നില്ല. ന ചക്ഷുഷ ന ഗച്ഛതി നോ മനഃ ന വിദ്മഹ ന വിജാനീമഹ എന്ന് ഉപനിഷത്ത്. അപ്പം അഹം വേദ എന്ന് പറയുമ്പം ബോധമെല്ലാം അറിയുന്നു, അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. നമ്മളോ, നമ്മുടെ അറിവിന് പരിമിതിയുണ്ട്. അറിവ് എന്ന് പറഞ്ഞാൽ മനസ്സിന് അറിയുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ചിന്തകളെ കൊണ്ട് ലോകത്തെ മുഴുവൻ അറിയാം എന്ന് വിചാരിച്ച അനേക ചിന്തകന്മാരിവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ചിന്തകന്മാരൊക്കെ ചിന്തയുടെ ആഴങ്ങളിലേക്ക് പോയപ്പം മനസ്സിലായി. അരിസ്റ്റോട്ടിലും എല്ലാം തന്നെ അതിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു അർജുനൻ, ബോധത്തെ, അഹം എന്ന ബോധത്തെ ഭഗവാൻ പ്രതിനിധാനം ചെയ്യുന്നു. ആ നിലയിൽ ബോധമെല്ലാം അറിയുന്നു, മനസ്സെല്ലാം അറിയുന്നില്ല. മാത്രമല്ല ഭഗവാൻ അതിനെ വ്യക്തമാക്കുക, ആ ബോധത്തെ, ബോധം എന്താണ് എന്ന്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ നമുക്കതിനെ ആ ഒരു എന്താ തലത്തിൽ നിന്നുകൊണ്ട് ശ്ലോകങ്ങളെ പരിചയപ്പെടാം.
അജോപി സന്നവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ.
അജഹ അഭി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വര അഭി സൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായയാ. അപ്പൊ ഭഗവാൻ പറയുന്നു, ഞാൻ അറിയുന്നു എല്ലാറ്റിനെയും എല്ലാ ജന്മങ്ങളെയും എനിക്കറിയാം, എന്നാലോ നിനക്കതിനെ അറിയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ഇങ്ങനെ തന്നെ സ്വാമി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് മനസ്സിന് അറിയുക എന്നുള്ളത് സാധ്യമല്ല, മനസ്സുകൊണ്ടറിയാൻ. എന്നാൽ പിന്നെ സ്വാമി ഇതിങ്ങനെ 108 ദിവസം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത് ആദ്യം അങ്ങോട്ട് പറഞ്ഞുകൂടെ? ഇത് മനസ്സിലാവില്ല എന്ന് ഒറ്റ ദിവസം ധാരാളമാണല്ലോ, ഒരു ദിവസം തന്നെ വേണ്ട. ഇത് മനസ്സിലാവൂല, അങ്ങനെയല്ല. ഒരിക്കലൊരു ഇങ്ങനെ ഓരോ കഥയൊക്കെ പറയുമ്പം അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ പറ്റിയ പിടിച്ചോളൂ. ഒരിക്കലൊരു ദ്വീപിൽ, ചുറ്റും ദ്വീപ് എന്ന് പറഞ്ഞാൽ ചുറ്റും കടലാണല്ലോ, ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ 1000 മണികളുണ്ടായിരുന്നു, വളരെ വിശേഷപ്പെട്ട മണി. ആ മണികൾ ദ്വീപിന് ദ്വീപിലായിരുന്നതുകൊണ്ട് എപ്പോഴും കാറ്റുണ്ടാവും. അതിൻ്റെ ഒരു സവിശേഷത കാറ്റത്ത് മണി ഇങ്ങനെ അടിക്കും എന്നുള്ളതാണ്. ഒരു പ്രത്യേക താളമുണ്ട്. അപ്പൊ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച്, കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് അതിൻ്റെ താളത്തിന് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ താളം. അപ്പൊ ശക്തമായ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ആ മണിയുടെ നാദം അങ്ങനെ ശക്തമായിരിക്കും. അങ്ങനെ വളരെ രസമായിട്ട് അതങ്ങനെ കേൾക്കാമായിരുന്നു. ഒരിക്കൽ ഒരു സുനാമിയിൽ ഈ ദ്വീപ് താഴ്ന്നുപോയി, അപ്രത്യക്ഷമായി, ക്ഷേത്രവും കാണാനില്ല. അപ്പൊ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്നും ആ കടൽക്കരയിൽ പോയിരുന്നാൽ ഈ മണിനാദം കേൾക്കാമെന്നും ഒരു ഐതിഹ്യമായി മാറി. ഈ ഐതിഹ്യത്തെ കേട്ട ചെറുപ്പക്കാരൻ, അങ്ങനെയാണെങ്കിൽ അതൊന്ന് ഇപ്പോഴും അത് കേൾക്കാം എന്ന് പറഞ്ഞ് ആരോ ഒരു പുരോഹിതൻ പറഞ്ഞ സമയത്ത് അദ്ദേഹം അതിൽ ശ്രദ്ധാലുവായി അദ്ദേഹം കടൽക്കരയിൽ പോയി. കടൽക്കരയിൽ പോയി അങ്ങനെ കാതോർത്ത് നോക്കി, പക്ഷേ കടലിൻ്റെ ശബ്ദം എന്നല്ലാതെ മണിനാഥമൊന്നും വരുന്നില്ല എന്ന് പറയാം. ഒരുപാട് ശ്രമം നടത്തി, ഒരുപാട് ശ്രമം നടത്തുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തീവ്രമായപ്പം സമുദ്രത്തിൻ്റെ ശബ്ദം അദ്ദേഹം കേൾക്കാൻ തുടങ്ങി. നന്നായിട്ട് ലോകം മുഴുവൻ ആ ശ്രദ്ധ അങ്ങോട്ട് സമുദ്രത്തിലേക്ക് ആഴത്തിൽ അങ്ങോട്ട് പോയി. കാരണം സമുദ്രത്തിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ, വല്ലാത്ത ശബ്ദം. ആഴ്ചകളോളം പരിശ്രമം നടത്തി, വേറെ ഒരു ശബ്ദവുമില്ല, മണിനാദം കേൾക്കാനില്ല അദ്ദേഹം. എന്നാലും ശ്രമം ഉപേക്ഷിക്കുന്നുമില്ല. വീണ്ടും പുരോഹിതൻ്റെ അടുത്ത് പോയി ചോദിച്ചു. പുരോഹിതൻ പറഞ്ഞു, കേൾക്കും, അതിപ്പോഴും ഉണ്ട് അവിടെ. അദ്ദേഹം വീണ്ടും വന്നു. അവസാന ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് വീണ്ടും ജാഗ്രതയോടുകൂടിയിരുന്നു. മതിയായി. അദ്ദേഹം അവിടെ, അദ്ദേഹത്തിനൊരു ആ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. സമീപത്ത് കുറച്ച് ആ കരയിൽ കുറച്ച് കാറ്റാടി മരങ്ങളും അവിടെ അദ്ദേഹം വന്നിരിക്കുമ്പോൾ കിളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനോടൊക്കെ യാത്ര പറഞ്ഞു, ഞാൻ മതിയൊക്കെയാണ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ ശബ്ദം? ആരോ പറഞ്ഞു, എന്തോ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹം മതിയാക്കി അവിടുന്ന് പോവുക. ഏതായാലും ഒരു ഒടുക്കത്തെ പരീക്ഷണം എന്ന നിലയ്ക്ക് അദ്ദേഹം അവിടെ അങ്ങോട്ട് മലർന്നു കിടന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ശ്രദ്ധ മുഴുവൻ സമുദ്രത്തിൻ്റെ ബാഹ്യമായ ശബ്ദത്തിൽ നിന്ന് പെട്ടെന്ന് സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. ഉള്ളിൽ വെച്ച് എപ്പോഴും ഒരു മണി കേട്ടു. ഒരു മണി കേട്ടതോടുകൂടി തുടർച്ചയായിട്ട് അങ്ങോട്ട് കേട്ടു എന്ന് പറയാം. ആ ആഴങ്ങളിലേക്ക്, അതായത് ഈ ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും ആ ക്ഷേത്രത്തിൻ്റെ മണിനാദം ഇപ്പോഴും അതിൻ്റെ അടിയിൽ മുഴങ്ങുന്നു, അല്ലെങ്കിൽ അത് ആ ഇളക്കത്തിൽ അത് കേൾക്കാം എന്ന തീവ്രമായ ഇച്ഛയിൽ മനസ്സ് ഏകാഗ്രപ്പെടുന്ന സമയത്ത് പിന്നെ അത് സംഭവിക്കുകയില്ല. സത്യം വെളിപ്പെട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പൊ സ്വാമി പറഞ്ഞ ഉദാഹരണത്തെ നിങ്ങൾ അക്ഷരം പ്രതി കടൽക്കരയിൽ പോയിരുന്നാൽ കിട്ടും എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അതായത് വീണ്ടും അത് പോകുന്നത് പിന്നെ കടലിൻ്റെ ഉള്ളിലേക്കാണ്, ആഴങ്ങളിലേക്കാണ്. അത് പറയാനാണ് ഇത് പറയുന്നത്. ആഴത്തിൽ ഒരിക്കലും വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് മണി മുട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ശബ്ദം ഉണ്ടാവില്ല. ഫിസിക്സിനെതിരാണത്. പക്ഷേ അത് സംഭവിക്കുകയാണത്, അതാണ്. ഇത് എതിരായിട്ടുള്ളൊരു പോക്കാണ്. ഇതുവരെ നാം പോയത് നടന്ന വഴി വേറെയാണ്, ഇത് നേരെ തിരിച്ചുള്ളൊരു വഴിയാണ്. അതുകൊണ്ടാണ് ഈ ഉദാഹരണം ശക്തമായിട്ട് നിലകൊള്ളുന്നത്. മനസ്സില്ലാതെയാവുന്ന സമയത്ത് ആണ് എന്റെ എല്ലാം ഞാൻ അറിയുന്നത്, ഞാൻ ആരെന്നറിയുന്നത്. ആ അറിവിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ എന്ത് പറഞ്ഞത്? എനിക്കും നിനക്കും ഒരുപാട് ജന്മങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഞാൻ ആ ജന്മങ്ങളെ അറിയുന്നു, നീ അറിയുന്നില്ല. നിന്റെ അന്വേഷണം കേവലം ബാഹ്യമായ ഇന്നലകളിൽ നീ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അത് വസ്തുനിഷ്ഠമാണ്. നാമരൂപങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ എല്ലാം അറിഞ്ഞത്. ഗോപാൽ നായർ അറിയോ? ഏത് ഗോപാൽ നായർ? ആ കഷണ്ടി. ആ അങ്ങനെ പറയൂ. കാരണം ഗോപാലൻ നായർ എന്ന പേരിൽ തന്നെ എൻ്റെ കൈ എൻ്റെ ലിസ്റ്റിൽ കുറേ ഗോപാലൻ നായരുണ്ട്. വിശേഷണങ്ങൾ എനിക്ക് ആവശ്യമാണ് വസ്തുക്കളെ അറിയുന്നതിൽ. ഇതൊരു വിശേഷണവും ഇല്ലാത്തതാണ്. അവ്യക്തം, അചിന്ത്യം, അരൂപം, അസ്പർശ്യം, അദൃശ്യം എന്ന് പറയുന്ന അചലം, നിത്യം, സർവഗതം, സ്ഥാണുഹു എന്നൊക്കെ പറയുന്നതിനെ മനസ്സിനെങ്ങനെ ഗ്രഹിക്കാൻ സാധിക്കും? സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ തന്നെ ഒരു അനുഭവം, വിശപ്പ് നമ്മുടെ ഒരു അനുഭവമാണല്ലോ. വിശപ്പിനെ കുറിച്ച് നമുക്കൊരു രണ്ട് വരി എഴുതാൻ പറ്റും. വിശപ്പിൽ ചിലപ്പോൾ കവിത വരും, പക്ഷേ അത് വിശപ്പിനെ കുറിക്കുന്ന കവിതയായിരിക്കില്ല അല്ലേ. വിശപ്പ് എങ്ങനെ ഇരിക്കും? വിശപ്പ് എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ എന്താപ്പോ സ്വാമി വിശപ്പ് എന്ന് പറഞ്ഞാൽ? അതായത് അതായത് ഇങ്ങനെ വിശക്കുമ്പോൾ, വിശക്കുമ്പോൾ അതിങ്ങനെ വിശക്കുമ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത എന്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ നമുക്കിങ്ങനെ എന്ത് കിട്ടിയാലും കഴിക്കണം തോന്നുന്ന, അത് ശരി, എന്ത് കിട്ടിയാലും കഴിക്കണം തോന്നുന്നതാണോ വിശപ്പ്? അതിനെ എഴുതു, കടലാസിൽ എഴുതു, വിശപ്പ് എന്ന് പറയുന്നത് എന്താണ്? വിശപ്പ് എന്ന അനുഭവം. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ പല അനുഭവങ്ങളുണ്ട് വിസ്തരിക്കാൻ പറ്റാത്തത്. അപ്പൊ ബ്രഹ്മാനുഭവമോ? അവിടെ പിന്നെ അനുഭവിക്കുന്ന ആളും അനുഭവവും രണ്ടില്ല. അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാക്കുക. തുടർന്ന് പറയണു, അഹം അജഹ, ഞാൻ ആരാണ്? അജനാണ് എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവനാണ്, എനിക്ക് ജന്മം ഉണ്ടായിട്ടില്ല. അവ്യയാത്മാ, നാശരഹിതനായി സൻ അഭി ഇരിക്കുന്നു എങ്കിലും, ഭൂതാനാം ഈശ്വര സൻ അഭി, ഞാൻ ഭൂതങ്ങളുടെ, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം തന്നെ ഈശ്വര, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭരണ ശ്രേഷ്ഠൻ എന്നാണ്. ഈട്ട് ഭരണേ വര ശ്രേഷ്ഠ, ഇങ്ങനെയാണ് ഈ ശബ്ദം. ഈട്ട് എന്ന ധാതുവിൽ നിന്ന് വര എന്ന പ്രത്യയം കൂടെ ചേരുന്ന സമയത്ത് ഈശ്വരൻ എന്നാവും. ഈ സംസ്കൃതത്തിൽ അതിങ്ങനെ പോയി വരുന്ന വഴിയുണ്ട്. നമ്മുടെ ഈ സ്വർണം ഈ പരുവത്തിലാവുന്നതിന് കുറെ പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, അതുപോലെയാ ധാതുക്കൾ കടന്നു വരും. ഈട്ട് എന്നാണ് ധാതു, അത് ഈശ്വര എന്നാവും. വേറൊരു വര കൂടെ ചേരും. വരൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ എന്നാ. ഈട്ട് ഭരണേ, ഭരണ ശ്രേഷ്ഠൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നവൻ, അതാക്കി നിലനിർത്തുന്നവൻ എന്നൊക്കെയാണ് ഈശ്വരൻ. വിഷ്ണു എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്നവൻ. വേവേഷ്ടി വ്യാപ്നോതി ഇതി വിഷ്ണു, എല്ലായിടത്തും നിലകൊള്ളുന്നവൻ. രാമൻ എന്ന് പറഞ്ഞാൽ സർവേഷു ഭൂതേഷു രമന്തേ ഇതി രാമ, സർവഭൂതങ്ങളെയും രമിപ്പിക്കുന്നവൻ, അതാക്കി നിലനിർത്തുന്നവൻ. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, ഇങ്ങനെയൊക്കെയാണ് നാമങ്ങൾ. അപ്പം അഹം അജഹ, അവ്യയാത്മാ സൻ അഭി, ഭൂതാനാം ഈശ്വര സൻ അഭി, ഭൂതങ്ങളുടെ മുഴുവൻ നാഥനായി ഭരണശ്രേഷ്ഠനായി നിലകൊള്ളുന്നവനാണ് എങ്കിലും, സ്വാ, സ്വാം എന്ന് പറഞ്ഞാൽ തനതായ, തൻ്റെതായിട്ടുള്ള പ്രകൃതി അധിഷ്ഠായ, പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട് ആത്മമായ സ്വമായയാൻ സംഭവാമി, ജനിക്കുന്നു, സംഭവിക്കുന്നു. അപ്പൊ ഞാൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ തന്നെ മായയാലാണ്. എന്തിനാണ് അങ്ങനെ ഞാൻ മായയാൽ ജനിക്കുന്നത്? അടുത്ത ശ്ലോകത്തിലും വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകം, കാണാതെ പഠിച്ചു വയ്ക്കേണ്ട ശ്ലോകം, നിങ്ങൾ നന്നായി മനസ്സിലാക്കേണ്ടുന്ന ശ്ലോകം. ഭഗവത്ഗീതയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ശ്ലോകം കേൾക്കാത്തവർ വളരെ കുറവാണ്, ദുർലഭമാണ്.
നോക്കാം. തദാത്മാനം സൃജാമ്യഹം.
യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി ഹേ ഭാരത, അഭ്യുത്ഥാനം അധർമ്മസ്യ തദാ ആത്മാനം സൃജാമി അഹം. ഹേ ഭാരത, ഈ ശ്ലോകം ദുർവ്യാഖ്യാനം ചെയ്തു വെച്ചിട്ടുണ്ട് സ്വാമി. കണ്ടിട്ടുള്ള ഒരു പുസ്തകം. എപ്പോൾ എപ്പോഴാണോ ഭാരതത്തിൽ ധർമ്മത്തിന് ചുതിയുണ്ടാകുന്നത് അപ്പോഴെല്ലാം ഭഗവാൻ കുതിരപ്പുറത്ത് അവതരിക്കും എന്ന്. എന്നാൽ എത്രയോ ചാൻസ് ഭഗവാൻ വെറുതെ കളഞ്ഞിരിക്കുക. പഴയ 47 മുതൽ നമ്മുടെ ചരിത്രം, 47 പിറകിലും ചരിത്രമുണ്ട് ഇന്ത്യക്ക്. എന്നാലും പഞ്ചാബ് വിഭജനമൊക്കെ മനുഷ്യ മനസ്സിലേൽപ്പിച്ച മുറിവ് അല്ലേ, രക്തപ്പുഴ തന്നെ ഒഴുക്കിയിട്ടുണ്ടല്ലോ അല്ലേ. കൂട്ടക്കൊലകൾ നടന്ന സമയം ഭഗവാൻ വെറുതെ കളയായിരുന്നു അവസരം. എത്രയോ ഇനി ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ നൂറ്റാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ അതിലും ഭഗവാൻ നഷ്ടപ്പെടുത്തി. ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ചാൻസുകൾ വെറുതെ കളയുന്നു അല്ലേ. കേരളത്തിൽ ഒറീസയിൽ, അതുപോലെ ഗുജറാത്തിൽ, ഇങ്ങനെ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലും പലതും നടക്കണം. ഭാരതത്തിൽ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്ന സമയത്ത് ഭഗവാൻ അവതരിച്ച് ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കും എന്ന് അങ്ങനെ ഒരു മനക്കോട്ട കെട്ടി അങ്ങനെ കുറച്ച് ആളുകൾ ഇരിക്കണം. പിന്നെ പറയുന്നു, എന്നെങ്കിലും ഭഗവാൻ കുതിരപ്പുറത്ത് വരും, വരാതിരിക്കില്ല. എന്താ ഇവിടെ പറയണത്? സ്വാമിക്ക് അധികമൊന്നും പറയണ്ട, കാരണം 3 അധ്യായം പറഞ്ഞതുകൊണ്ട്. 4ാം അധ്യായം മാത്രം എടുക്കുകയാണെങ്കിൽ കുറെ കാര്യം പറയണമായിരുന്നു. പറഞ്ഞ ആ ശ്ലോകത്തെ ആ മൂല ശ്ലോകത്തിൽ നിന്ന് മാത്രം പറയാം. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി, എപ്പോഴാണ് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്? ഗ്ലാനി എന്നാൽ ച്യുതി സംഭവിക്കുന്നത്. എവിടെയാണ് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് എന്ന് 1ാം അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ധർമ്മക്ഷേത്രമാണ് നമ്മുടെ ശരീരം. ധർമ്മക്ഷേത്രമായിട്ടുള്ള ഈ ശരീരത്തിൽ യുദ്ധം ചെയ്യാൻ അണിനിരന്ന് നിൽക്കുന്ന മാമകന്മാർ എന്റേത് എന്നതാണ് യുദ്ധത്തിന് നിദാനമായിട്ടുള്ള എന്താ വികാരം. 1ാമത്തത്, എന്റെ വേണ്ടപ്പെട്ടവരെ ഞാൻ എണ്ണുന്ന സമയത്ത് എന്നിൽ യുദ്ധം സംഭവിച്ചു കഴിഞ്ഞു. ശരിക്കും മനസ്സിലാക്കേണ്ടതാ. ഇതിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയാൽ ഗീതയുടെ ഈ വഴി മനസ്സിലാവാതെ നിങ്ങൾക്ക് അപരിചിതമായിട്ടുള്ളൊരു വഴി തേടി പോകേണ്ടി വരും. ഈ വഴി പോയാൽ പിന്നെ നിങ്ങളുടെ എല്ലാം പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കൂടെ വരാൻ ശ്രമിക്കുക. പഴയതൊക്കെ വിട്ടേക്കും. കുറെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, പഴയത് സ്വാമി പറയുന്നത് വല്ലാതെ പൊരുത്തക്കേട് ഉണ്ടാക്കുന്നുവെങ്കിൽ വരാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. വരികയാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കൂ. അപ്പൊ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, അധർമ്മം ഉണ്ടാകുന്നത് ഏതെങ്കിലും ഭൂപ്രദേശത്തല്ല. ഏതെങ്കിലും ഭൂപ്രദേശത്ത് സംഭവിക്കുന്നതിന് മുൻപ് അതെവിടെ സംഭവിച്ചു എന്നാണ് വ്യാസൻ പറയുന്നത്. അത് മനുഷ്യ മനസ്സിലാണ്, അതിൻ്റെ പ്രതീകമാണ് ധൃതരാഷ്ട്രൻ. ആ ചോദ്യം, ധർമ്മക്ഷേത്രേ മാമകാഹ യുയുത്സവ മാമകാഹ കിം അകുർവത, പരം ധർമ്മത്തെ സാക്ഷാത്കരിക്കേണ്ടുന്ന ഈ ശരീരത്തിൽ എന്റേതെന്ന വികാര വിചാരങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? 1ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം, ധർമ്മക്ഷേത്രേ യുയുത്സവ പാണ്ഡവാഹ കിം അകുർവത, ഈ ധർമ്മക്ഷേത്രത്തിൽ പരമമായ ധർമ്മത്തെ സാക്ഷാത്കരിക്കേണ്ടുന്ന ഈ ക്ഷേത്രത്തില് പാണ്ഡവൻ എന്നാൽ പണ്ഡാ ആത്മവിഷയ ബുദ്ധിഹി യേഷാം തേഹി പണ്ഡിതാഹ എന്നതിൻ്റെ ലക്ഷണം നമ്മൾ കണ്ടു. ആത്മവിഷയകമായ ജ്ഞാനം, അതിന് സഹായിക്കുന്ന സത്വഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു പാണ്ഡവന്മാർ. അപ്പൊ സത്വഗുണങ്ങൾക്കനുസരിച്ച് ആ സത്വഗുണങ്ങൾ എപ്രകാരം ഏതൊക്കെ പ്രകാരത്തിൽ എന്നിൽ ധർമ്മത്തിലേക്ക് ആ പരമമായ ധർമ്മത്തെ സാക്ഷാത്കരിക്കുന്നതിനായി ഞാൻ ഈ ഗുണങ്ങളുമായി സാമ്യപ്പെട്ടുവോ, ഇതാണ് 2ാമത്തെ ചോദ്യം. ധർമ്മക്ഷേത്രേ മാമകാഹ കിം അകുർവത, ധർമ്മക്ഷേത്രേ പാണ്ഡവാഹ കിം അകുർവത. രണ്ട് സ്ഥലത്തും യുയുത്സവ യുദ്ധം ചെയ്യും, രണ്ടും യുദ്ധമാണ്. 3ാമത്തെ ചോദ്യം, കുരുക്ഷേത്രേ മാമകാഹ കിം അകുർവത, കർമ്മഭൂമികയിൽ ഞാൻ എന്തു ചെയ്തു, എന്റേത് എന്ന ചിന്തകളോടുകൂടി ഞാൻ എന്തൊക്കെ ഗുണ്ടാമണ്ടികൾ ചെയ്തു. കുരുക്ഷേത്രേ യുയുത്സവ പാണ്ഡവാഹ കിം അകുർവത, എന്റെ പ്രവൃത്തികളിൽ നിസ്സംഗമായി നിസ്വാർത്ഥമായി ഭഗവാൻ നേരത്തെ പറഞ്ഞ യോഗ കർമ്മയോഗം എന്നുണ്ടല്ലോ, ആ യോഗഭാവത്തിൽ യജ്ഞഭാവത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു. ഇവിടെ ഇനി നമുക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകളൊന്നും ഗീത പഠിക്കണമെന്ന് താല്പര്യമുള്ളവരാരും മിസ്സാക്കാൻ പാടില്ല. അതുകൊണ്ട് ആ സ്വാമി ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾക്കിത് കേൾക്കാൻ എപ്പോഴും സർവദാ നിങ്ങൾ യോഗ്യരാണ്, അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട എന്ന്. എന്നാലും ചിലർ ചില ദിവസമൊക്കെ അവധിയെടുത്തിട്ട് പിറ്റേ ദിവസം ഒരു കുറിപ്പ് കൊണ്ടുവരും, ഇന്നലെ പറഞ്ഞ ഒന്നും കൂടെ പറയണം, ബുദ്ധിമുട്ടാണ്. ദയവ് ചെയ്ത് അങ്ങനത്തെ കുറിപ്പ് സ്വാമിയുടെ അടുത്ത് കൊണ്ടുവരാതിരിക്കുക. ഇന്നലെ പറഞ്ഞത് ഇന്നലത്തോടുകൂടി കഴിഞ്ഞു, ഇന്നലകളെ അധികം സ്നേഹിക്കേണ്ടതെന്ന് പറയാം. ശ്രദ്ധിക്കുക. അപ്പൊ ധർമ്മത്തിന്റെ ഗ്ലാനി സംഭവിക്കുന്നത് എവിടെയായിരിക്കണം? ഭൂപ്രദേശത്തല്ല, മനുഷ്യ മനസ്സിൽ തന്നെ അല്ലേ? അപ്പൊ ധർമ്മച്യുതി സംഭവിക്കുന്നത് യഥാ യഥാ, രണ്ടു പ്രാവശ്യമാണ്, എപ്പോൾ എപ്പോൾ, പ്രയോഗം ഗംഭീര, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അധർമ്മസ്യ, എന്നിട്ടോ ധർമ്മസ്യ ഗ്ലാനി അധർമ്മസ്യ അഭ്യുത്ഥാനം, അധർമ്മം അധികരിക്കുന്നത് എപ്പോഴാണോ തഥാ, ആ നിമിഷം, അപ്പോൾ എന്നാണ്, പിന്നെ എന്നൊന്നുമല്ല, അപ്പോൾ എപ്പോൾ അപ്പോൾ യഥാ തഥാ അഹം ആത്മാനം സൃജാമി. അതാണ് അടിവരയിടേണ്ടത്. അഹം കുതിരപ്പുറം സൃജാമി എന്നല്ല, അഹം ആത്മാനം സൃജാമി. ആത്മൻ ശബ്ദത്തെ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, ബോധം ഇത്യാദിയാണ്. ഞാൻ ബോധത്തിൽ തന്നെ, ബുദ്ധിയിൽ തന്നെ ഞാൻ പ്രകടമാകുന്നു. എങ്ങനെ? അരുതെന്ന് പറഞ്ഞുകൊണ്ട്. ഏത് അധർമ്മ ചിന്തയും, ആ അധർമ്മ ചിന്ത ഉണ്ടായി ആ അധർമ്മത്തെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന വേളയിൽ ഏതൊരുവനിലും ഈ അവതാരം സംഭവിച്ചിരിക്കും. ഇത് സംഭവിക്കില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ, ഇത് സംഭവിച്ചിട്ടില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് തന്നെ ഒരധർമ്മം ചെയ്യാൻ തയ്യാറാവുക. സംഭവിക്കുന്നുവോ സംഭവിക്കുന്നില്ലേ എന്ന് നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടും, മറ്റുള്ളവരുടെ കാര്യം വിട്ടേക്കും. ഏയ് സ്വാമി, അവർക്കൊക്കെ ഇങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ അവരിങ്ങനെ, നിങ്ങളത് വിടൂ, നിങ്ങൾ ചെയ്യൂ, ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കൂ, അടുത്തിരിക്കുന്നവന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടോളൂ, ഇടാനൊരു ശ്രമം നടത്തും. എന്തെങ്കിലും ഒരു മോഷണത്തിനൊരു ശ്രമം നടത്തൂ, ഒരടി ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തൂ, ഒരാളെ വെറുതെ ഒരടി കൊടുക്കാൻ, അവനെ ശരിയാക്കണം എന്നൊക്കെ ശരിയാക്കാൻ പദ്ധതിയിടൂ, എന്നിട്ട് ശരിപ്പെടുത്തു. നിങ്ങൾ പറയും, ഏയ് സ്വാമി വെറുതെ പറയുക, ഞാനിതാ സുന്ദരമായിട്ട് അധർമ്മം ചെയ്തുകൊണ്ടിരിക്കണം, എനിക്കൊരു പ്രശ്നമില്ല, ഒരു ലോകത്ത് ഈ ദുനിയാവിൽ ഒരുവനും ഈ അവതാരത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. പിന്നെ നിങ്ങൾ ഏത് കുതിരപ്പുറത്ത് ഏത് കൃഷ്ണനെയാ കാത്തിരിക്കുന്നത്? ഇനി ഏതെങ്കിലും ഒരു കൃഷ്ണൻ വന്നു എന്നിരിക്കട്ടെ വീട്ടിൽ, ഒരു ദിവസം നോക്കുമ്പോൾ, ഒരു ഞായറാഴ്ച പത്രമൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു, കടായി, ആരാ അത്? ഞാൻ കൃഷ്ണനാണ്. ഏത് കൃഷ്ണൻ? വസുദേവ നന്ദനൻ. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? അദ്ദേഹം പരിചയപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം, ഒരു ഒരു നോക്കും കോയിൻസ് ഏതാ എന്താ ഉള്ളത്, ഒരു രൂപ എടുത്തു കൊടുത്ത് പോയിക്കോളാൻ പറയും, പോയിക്കോളൂ വേഗം, ഇവിടെ നിൽക്കണ്ട. അപ്പോഴാണ് കൃഷ്ണൻ മനസ്സിലാക്കിയത്, ഓ ഇവർക്ക് എന്നെ പരിചയമില്ല, എന്നാ എന്റെ ശരിയായ രൂപമെടുക്കാം. ഇവർ നോക്കുമ്പോ, അവിടെ നിന്ന് നോക്കുമ്പോ മൂപ്പർ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്നാ പിന്നെ ഈ വിധത്തിൽ അങ്ങോട്ട് പോവാം, അടുത്ത വീട്ടിൽ പോയി ബെല്ലടിച്ചു, ആരേ ഇത്, തരക്കേട്ടില്ലല്ലോ അല്ലേ, നല്ല ചെറുപ്പക്കാരനാ, കണ്ടോ ഞാൻ വായിച്ചു കഴിഞ്ഞ ആഴ്ച, 11 കോടിയാണ് അത്ര കേരളത്തിൽ നിന്ന് ഭിക്ഷയായിട്ട് പോകുന്നത്, വായിച്ചോ നിങ്ങൾ? 11 കോടി ഇവിടുന്ന് കൊണ്ടുപോണതാ, ഭിക്ഷക്കാരുടെ കളക്ഷനൊക്കെ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പണിക്ക് പോവാൻ തുടങ്ങും. ഒരു വർഷത്തെ വാർഷിക വരുമാനം. അപ്പൊ തരക്കേടില്ല, നന്നായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാട്ട് ക്ലബിൽ എന്തിലെങ്കിലുമൊക്കെ ചേർന്ന് ഇയാൾക്ക് നല്ലൊരു ഇത് കിട്ടുമല്ലോ അല്ലേ? എന്ന് വിചാരിച്ച് വീണ്ടും നമ്മളെ പോവുക ഈ കൃഷ്ണനെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ കൃഷ്ണനാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പോയിക്കോളാൻ പറയും. പാപം, ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടേ. പണ്ട് നെഹ്റു ഒരു ജയിൽ സന്ദർശിച്ച സമയത്ത് അവിടെ ഒരാൾ, അദ്ദേഹം ചോദിച്ചു ആരാ മനസ്സിലായില്ല എന്ന്. അപ്പൊ അദ്ദേഹം അധികം ഒന്നും പറഞ്ഞില്ല. അപ്പൊ നെഹ്റു ചോദിച്ചു എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ആരും കേൾക്കണ്ട, ഞാനിത് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്, ആരും പറയണ്ട എന്ന് പറയും. ഇതുവരെ സമ്മതിക്കില്ല എന്ന് പറയും. എന്നേ പറയൂ, എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ ആലോചിക്കും, ഈ ലോകത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും അദ്ദേഹത്തെ നിങ്ങൾ പറഞ്ഞ ദശാവതാരത്തിൽ, ഈ മത്സ്യമായി കൂർമ്മമായി, മത്സ്യമായി വന്നാൽ നമ്മൾ എന്താ ചെയ്യുക, കൂർമ്മമായി വന്നാൽ എന്താ ചെയ്യുക, നരസിംഹമായി വന്നാലും പന്നിയായി വന്നാലും എങ്ങനെ വന്നാലും നമ്മൾ മൂപ്പരെ വിളിച്ചിരുത്തി ഒരു ഗ്ലാസ് ചുക്കുവെള്ളം പോലും കൊടുക്കില്ല. എന്നിട്ട് നമ്മളാണെങ്കിൽ കാതോർത്തിരിക്കണം, എന്നാ വരിക എന്നാ വരിക. ഈ ഇരിപ്പാണ് മതം. ഇങ്ങനെ ഇരുത്തലാണ് പുരോഹിതന്മാരുടെ ജോലി. ഈ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, കാത്തിരിപ്പിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സ്വാമിക്ക് ഇത് പറയാൻ വിഷമമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ അതിവർത്തിക്കേണ്ടതുണ്ട്. ഒരു കൃഷ്ണനും ഒരു പ്രകാരത്തിലും വരില്ല. ഇതാ ഇവിടെ ഭഗവാന്റെ വാക്കുകൾ വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു, വ്യക്തമാണ്. എപ്പോൾ അധർമ്മം എവിടെ ആരംഭിക്കുന്നു അവിടെ ഞാൻ അവതരിക്കുന്നു. അരുതെന്ന് പറഞ്ഞുകൊണ്ട്, അരുത് കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആരില്ല ഇതില്ലാത്തത്. ഒരു പെൻസിൽ മോഷ്ടിക്കുന്ന കുട്ടിയോട് പോലും അരുതെന്ന് പറയുന്നുണ്ട് ഉള്ളിൽ നിന്ന്. പിന്നെ ശകുനി മാമനൊക്കെ ശക്തമായി ഇടപെടുന്നത് കൊണ്ടാണ് ഈ മോഷണമൊക്കെ നടക്കുന്നത്. ഒരിക്കലൊക്കെ ആകാം, പിന്നെ യുദ്ധമായി. കളവ് പറഞ്ഞാൽ സംഘർഷം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ധർമ്മബോധമുള്ളതുകൊണ്ട്. എത്ര അനായാസമായി കളവ് പറയാൻ സാധിക്കുകയാണെങ്കിലും ഈ പ്രശ്നം ഉണ്ടാവും. അപ്പം ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നത് വ്യക്തിയുടെ അന്തരംഗത്തിലാണ്. ആ അന്തരംഗത്തിൽ തന്നെയാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഇതാ ഇവിടെ ഭഗവാന്റെ വാക്കുകൾ വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു, വ്യക്തമാണ്. എപ്പോൾ അധർമ്മം എവിടെ ആരംഭിക്കുന്നു അവിടെ ഞാൻ അവതരിക്കുന്നു. അരുതെന്ന് പറഞ്ഞുകൊണ്ട്, അരുത് കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആരില്ല ഇതില്ലാത്തത്. ഒരു പെൻസിൽ മോഷ്ടിക്കുന്ന കുട്ടിയോട് പോലും അരുതെന്ന് പറയുന്നുണ്ട് ഉള്ളിൽ നിന്ന്. പിന്നെ ശകുനി മാമനൊക്കെ ശക്തമായി ഇടപെടുന്നത് കൊണ്ടാണ് ഈ മോഷണമൊക്കെ നടക്കുന്നത്. ഒരിക്കലൊക്കെ ആകാം, പിന്നെ യുദ്ധമായി. കളവ് പറഞ്ഞാൽ സംഘർഷം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ധർമ്മബോധമുള്ളതുകൊണ്ട്. എത്ര അനായാസമായി കളവ് പറയാൻ സാധിക്കുകയാണെങ്കിലും ഈ പ്രശ്നം ഉണ്ടാവും. അപ്പം ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നത് വ്യക്തിയുടെ അന്തരംഗത്തിലാണ്. ആ അന്തരംഗത്തിൽ തന്നെയാണ് ഭഗവാൻ അവതരിക്കുന്നത്. ധർമ്മത്തിൻ്റെ ച്യുതി സംഭവിക്കുന്നത് ഭൂമി ഏതെങ്കിലും ബാഹ്യമായ സ്ഥലങ്ങളിലല്ല. എവിടെയും അധർമ്മം ആരംഭിക്കുന്നത് മനസ്സിലാണ്. അവിടെ തന്നെയാണ് അഹം ആത്മാനം സൃജാമി എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ശ്ലോകത്തെ വിസ്തരിക്കേണ്ടുന്ന ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. മൂല ശ്ലോകത്തിൽ തന്നെ കാര്യങ്ങൾ അന്തർലീനമാണ്, അതിൽ അടങ്ങിയിരിക്കുന്നു, വ്യക്തമാണ്, വളരെ വ്യക്തം. സ്വാമിക്ക് ഇതിനെ അങ്ങനെ സമർത്ഥിക്കേണ്ട വല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം 1 മുതൽ 3 വരെ അധ്യായം ആത്മൻ ശബ്ദം പരിചയപ്പെട്ടാൽ മതി. ഭഗവാൻ ഇനി 6-ാം അധ്യായത്തിലൊക്കെ ആത്മൻ ശബ്ദത്തെ പറയുന്നുണ്ട്. ഉദ്ധരേത് ആത്മന, ഇതിൻ്റെ രഹസ്യം വേറെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നുണ്ട്. ഉദ്ധരേത് ആത്മന ആത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ റിപുരാത്മനഹ. അങ്ങനെ ഒരുപാട് ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ ഗതി കിട്ടാതെ നടക്കുന്ന ആത്മാക്കളെ കുറിച്ചല്ല. അങ്ങനെ വിചാരിച്ചേക്കരുത്. ഈ ഒരു ശ്ലോകമെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കും. ഗീതയുടെ ആ സത്ത താത്പര്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഇവിടെയാണ് ഒരു സ്വാമി ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ, അല്ല ആ ദിവസം, ഈ ഒരു തലത്തിൽ നിന്നിട്ടാണ് ആ എന്താ ശ്രീരാധാകൃഷ്ണന്റെ ആ നോവലില് ഒരു സ്വാമി അർജുനോട് പറയുന്നത്, പ്രപഞ്ച മനസ്സ് വ്യക്തിയുടെ അഹംബോധത്തിലിരുന്ന് അവന്റെ ആപത്കാല സംശയങ്ങൾക്ക് കൊടുക്കുന്ന മറുപടികളുടെ സംഹിതയാണ് ഭഗവത്ഗീത എന്ന്. അങ്ങനെയൊരു ഭഗവത്ഗീത സംഭവിക്കുന്ന സമയത്ത് കുരുക്ഷേത്രമില്ല, യുദ്ധമില്ല, ഒന്നുമില്ല. ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രപഞ്ച മനസ്സാണ് വ്യക്തിയുടെ അഹംബോധത്തിലിരുന്ന് അവന്റെ ആപത്കാല സംശയങ്ങൾക്ക് അവന് മറുപടികൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു സുന്ദരമായിട്ടുള്ളൊരു ഒരു കാഴ്ചപ്പാടാണ് അതിതാണ് വ്യാസന്റെ കാഴ്ചപ്പാട് തന്നെ. അല്ലാതെ ഈ ബാഹ്യമായ യുദ്ധഭൂമിയെ കുറെ പിറകിലേക്കൊക്കെ പോയി അത് നിങ്ങൾ ചരിത്രം പഠിക്കാനോ ഡോക്ടറേറ്റ് എടുക്കാനോ ഒക്കെ ഉപകരിക്കാം. ഇതിൻ്റെയൊക്കെ ഗവേഷണാനന്തരം ഒരു ഡോക്ടറേറ്റ് ഒക്കെ കിട്ടും, ഡോക്ടർ ഡാഷ് ഡാഷ്, ഇതൊക്കെ ആയിത്തീരാം. ശ്രമിക്കാം, നമുക്കതാണ് ആവശ്യമെങ്കിൽ. പക്ഷെ ഈ വഴിയിൽ വരുമ്പോഴോ നമ്മളും ഗീതയും തമ്മിൽ അധിക ദൂരമൊന്നും ഉണ്ടാവില്ല, ദൂരം ഒട്ടും ഉണ്ടാവില്ല. നമുക്കത് വ്യക്തമായി മനസ്സിലാവും. എന്തിനായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്, അവതാരത്തിന്റെ ഉദ്ദേശം എന്താണ് പറയും അടുത്ത ശ്ലോകം.
പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ.
പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇതും നിങ്ങൾ യേശുദാസിന്റെ എന്താ സംഭവല്ലേ കേട്ടിട്ടുണ്ടാവും, വളരെ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ടാവും. സാധൂനാം പരിത്രാണായ, സാധൂനാം എന്ന് പറഞ്ഞാൽ സാധുക്കളുടെ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ. സാധൂനാം പരിത്രാണായ രക്ഷയ്ക്കായിക്കൊണ്ട്, അപ്പൊ നമ്മുടെ രക്ഷയ്ക്കായിട്ടാ. ദുഷ്കൃതാം വിനാശായ ച, പറഞ്ഞു നോക്കൂ, ദുഷ്കൃതാം ദുഷ്ചെയ്തികളുടെ, ദുഷ്കൃതാം ദുഷ്ചെയ്തികളുടെ വിനാശത്തിനായിക്കൊണ്ടും നാശത്തിനായിക്കൊണ്ടും. ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടും. അപ്പൊ ധർമ്മച്യുതി ഉണ്ടാവുന്ന സമയത്ത് ഭഗവാൻ അതിനെ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം. ആ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയെ ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഏകഭാവത്തിൽ കൊണ്ടിരുത്തണം എപ്പോഴും, അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. യുഗേ യുഗേ അഹം സംഭവാമി, കാലം തോറും എപ്പോഴും. ചിലപ്പോ നമ്മൾ വിചാരിക്കും രക്ഷപ്പെട്ടു എന്ന്, പക്ഷേ രക്ഷപ്പെട്ടില്ല എന്ന് പറയാം. ഓ ഞാനിപ്പോ ഡീസന്റ് ആയിട്ടോ, അതെ ഇനി രക്ഷപ്പെടുന്ന തോന്നുന്നത് പെട്ടെന്നായിരിക്കും വീഴുക. അതുകൊണ്ട് വളരെ ശ്രദ്ധ വേണം. ഒരിക്കലും മദ്യം ഒരുപാട് കഴിക്കുന്ന ഒരാൾ തീരുമാനം എടുത്തു ഇനി ഞാൻ കുടിക്കില്ല, അനങ്ങില്ല. അങ്ങനെ അദ്ദേഹം പതിവായിട്ട് പോകുന്ന ഷാപ്പിന്റെ മുൻപിലൂടെ അങ്ങനെ നടന്നു നോക്കി, ബോർഡ് കണ്ടു, നോക്കി, ഞാൻ കേറില്ല, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയാം. ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, പക്ഷെ ആള് മുന്നോട്ട് തന്നെ നടന്നു. വീണ്ടും മുന്നോട്ട് പോയി, വീണ്ടും ഒരു ഷാപ്പുണ്ട്, അവിടെയും നോക്കി മുൻപോട്ട് പോയി. ആ വളരെ ആത്മവിശ്വാസം വന്നു. മൂന്ന് ഷാപ്പ് ആള് കടന്നുപോയി, നടന്ന് നീങ്ങി. ഞാൻ ആള് കേമനാണ്, നീ തരക്കേടില്ല, ഏതായാലും ഇതൊന്ന് നമുക്ക് ആഘോഷിച്ചളെ, അടിച്ചു പൊളിക്കാം. ഒരു ഷാപ്പിൽ അങ്ങോട്ട് കയറി എന്ന് പറയാം. ഇങ്ങനെയായിരിക്കും നമ്മൾ വിഷയ, ഇതൊന്ന് ആഘോഷിച്ചേ മതിയാവും. നിരന്തരം അങ്ങേറ്റം ശ്രദ്ധ ഈ വിഷയത്തിൽ വേണം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, എപ്പോഴെങ്കിലും ഒരിക്കലല്ല, യുഗേ യുഗേ അഹം സംഭവാമി, ഞാൻ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ ആചാര്യസ്വാമികളുടെ ഭാഷ്യമെടുത്ത് ധർമ്മമെന്ന്, ധർമ്മമെന്ന ശബ്ദത്തെ പരിചയപ്പെട്ടത് അല്ലേ. എന്താ ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുഹു സ ധർമ്മ. എന്താണ് ധർമ്മം? സകലമാന പ്രാണികളുടെയും ഉദ്ധാരണത്തിനായിട്ട് ഏതൊന്നാണോ നിലകൊള്ളുന്നത് അതാണ് ധർമ്മം. സകലമാന പ്രാണികളുടെയും സുരക്ഷ നമ്മുടെ ധർമ്മത്തിലായിരിക്കണം. കാരണം അതിനത് ഒരിക്കലും ഹാനിയാവാറില്ല. നമ്മുടെ ഇടപെടലാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് യുഗേ യുഗേ അഹം സംഭവാമി. ഇതാണ് ധർമ്മപുത്രർക്ക് അല്ല ദുര്യോധനാദികൾക്ക് നഷ്ടപ്പെട്ടത്. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമ്യധർമ്മം നചമേ നിവൃത്തി. അഹം ധർമ്മം ജാനാമി, എനിക്ക് ധർമ്മം അറിയാം, പക്ഷേ നചമേ പ്രവൃത്തി, പ്രവർത്തിക്കാൻ പറ്റില്ല. ജാനാമി അധർമ്മം, അധർമ്മം എനിക്കറിയാം, നചമേ നിവൃത്തി, അത് നിവർത്തിക്കാൻ പറ്റില്ല. ഞാനിതാണ് ധർമ്മപുത്രരോ? ധർമ്മപുത്രർക്ക് ജാനാമി ധർമ്മം, ധർമ്മം അറിയാം, അത് പ്രവർത്തിക്കാനും അറിയാം, അധർമ്മം അറിയാം, നിവർത്തിക്കാനറിയാം. എനിക്കിത് രണ്ടും അറിയാം, പക്ഷേ ഒന്നും പറ്റില്ല. അഹം സംഭവാമി യുഗേ യുഗേ, ഞാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരം. എന്തിനായിക്കൊണ്ട്? ഈ ദുഷ്ചെയ്തികൾക്ക് അറുതി വരുത്തുന്നതിനായിക്കൊണ്ട്. ഇനിയാണ് ഭഗവാൻ ഈ രഹസ്യത്തെ പറയുന്നത്.
ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന.
ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ ന ഏതി മാം ഏതി സഹ ഹേ അർജുന. അല്ലയോ അർജുന, മേ ഏവം ദിവ്യം ജന്മ ദിവ്യം കർമ്മ യഹ തത്വതഹ വേത്തി. ഭഗവത്ഗീതയിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകം എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ ഏവം ഇപ്രകാരമുള്ള ദിവ്യം ജന്മം, നോക്കൂ, ദിവ്യമാർന്ന ജന്മം പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഇതാണ് ഭഗവാന്റെ ദിവ്യമാർന്ന ജന്മം. ഇതൊരു അനുഗ്രഹമാണ് എന്ന് പറയാം. ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മളിൽ തന്നെ. അതുമായി സാമ്യപ്പെടണം. എന്റെ ഈ ദിവ്യമാർന്ന ജന്മത്തെ, എന്റെ ദിവ്യമാർന്ന കർമ്മത്തെ, കർമ്മം ദിവ്യമാകുന്നത് അതുമായി സഹകരിക്കുന്ന സമയത്ത്. ഈ ധർമ്മം പറഞ്ഞല്ലോ നേരത്തെ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന്. ഈ കർമ്മം എങ്ങനെയാ ഇത് ദിവ്യമാകുന്നത്? ബോധത്തിൽ നിന്ന് ബുദ്ധിയിലേക്ക്, ബുദ്ധിയിൽ നിന്ന് മനസ്സിലേക്ക്, മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്ക്. ഒരു കുഴപ്പമില്ലാതെ ഇത് ഒഴുകുന്ന സമയത്ത് അത് ദിവ്യമാണ്. അങ്ങനെ ദിവ്യമാർന്ന കർമ്മങ്ങളൊക്കെ നമ്മൾ എത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, എത്രയോ ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട്, അതിൽ നിന്നൊക്കെ നമുക്ക് ശാന്തി കിട്ടിയിട്ടുമുണ്ട്. നിങ്ങൾ നിസ്സംഗരായി നിസ്വാർത്ഥരായിട്ട് എന്തൊക്കെ സേവനം ചെയ്തിട്ടുണ്ടാവാം. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ചെറിയ ക്ലാസ്സിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ സേവനവാരം എന്ന് പറഞ്ഞിട്ട് അല്ലേ? ഇപ്പോഴതുണ്ടോയെന്നറിയില്ല. പണ്ടൊരാഴ്ച ഉണ്ടായിരുന്നു. അന്നാണ് കുട്ടികളെ സ്കൂളിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് കഴുകാൻ കൊണ്ടുപോവുക. അന്ന് മാത്രമേ അത് കഴുകുള്ളൂ. അതെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതോടുകൂടി ഇത് നന്നായി എന്ന്. പിന്നെ അവരും കാത്തിരിക്കുക അടുത്ത ഗാന്ധി ജയന്തിക്ക് വേണ്ടിയിട്ട്. നിസ്വാർത്ഥമായ സേവനം നമുക്ക് സന്തോഷത്തെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് ദിവ്യമായി തീരും. അപ്പൊ ജന്മം കർമ്മ, എന്റെ ദിവ്യമായ ജന്മം ദിവ്യമായ കർമ്മം, യഹ തത്വതഹ വേത്തി, താത്വികമായി അറിയുന്നത്. അപ്പൊ ഭഗവാന്റെ ജന്മത്തെയും ഭഗവാന്റെ കർമ്മത്തെയും താത്വികമായി അറിയണം. കൃഷ്ണൻ എന്ന മഹാനുഭാവൻ ചെയ്ത കർമ്മങ്ങളിലെല്ലാം ലോകത്തിന് സംശയമാണ്. സംശയമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അദ്ദേഹം എല്ലാ കർമ്മത്തിലും. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയം മുതൽ അല്ലേ? കേസ് കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ FIR പോലും തയ്യാറാക്കാൻ പറ്റില്ല. അജ്ജാതി കുറ്റങ്ങളാണ്. ലോകത്തെ ഒരു കോടതി ഇതിനെ സ്വീകരിക്കില്ല. കാരണം അസംഭാവ്യം എന്ന് പറഞ്ഞ് അവരെഴുതി തള്ളും. പല കേസും എഴുതി തള്ളുന്നുണ്ടല്ലോ അതുപോലെ. എന്താ, ഒരു ചെറിയ കുട്ടി മുല കുടിക്കുന്ന ഒരു കുട്ടി മുല കുടിച്ച ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് ഒരിക്കലുണ്ടാവും. ശരിയാക്കി അല്ലേ? ഇങ്ങനെ കാലിട്ട് കളിക്കുന്ന സമയത്ത് ഒരു രഥം അതിലേ പോയി, ഒരൊറ്റ തട്ടിന് ഷടകാസുരന്റെ കഥ കഴിയും. പിന്നെ മുട്ടിട്ടഴയാൻ തുടങ്ങിയപ്പോഴേക്കും തുടങ്ങി ഓരോരോ പണികൾ. ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൊല്ലലാണ് പ്രധാന വിനോദം. കൊല്ല ആളുകളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. സ്വാമി എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവാം, ശരിക്കൊന്ന് മനസ്സിലാക്കൂ. ഭഗവാൻ ഇവിടെയാണ് പറയുന്നത്, എൻ്റെ കർമ്മത്തെ താത്വികമായി അറിയണം. അപ്പൊ ഭഗവാൻ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്. കൊല്ല കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, ചെറിയ കുട്ടികൾക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ തോന്നിയിട്ടുണ്ട്, ഈ കൊല്ലൽ എത്ര നല്ലതല്ലല്ലോ. അത് ഭഗവാനായാലും ആരായാലും, ഇപ്പൊ തെറ്റ് ചെയ്യുന്നവരെ അങ്ങോട്ട് കൊല്ലുക. ആ ഈ അസുരന്മാരെന്ത് ചെയ്തു? എന്നാ അവരാണെങ്കിലും അവരും ഈശ്വരന്റെ മക്കൾ തന്നെയാണ്. അച്ഛനൊന്നാണ്, അമ്മ രണ്ടായിന്നേ ഉള്ളൂ. എല്ലാവരും ഇടയ്ക്ക് പോവാറുണ്ട് ഈശ്വരന്റെ അടുത്ത് പരാതി പറയാൻ. അപ്പൊ രണ്ടുപേരും ഇരിക്കും, പിന്നെ ഇവർക്ക് കുറച്ച് അനുസരണക്കേടുണ്ടെന്നേ ഉള്ളൂ. ഭഗവാൻ കൊല്ലുന്നത് നിങ്ങൾ കേട്ടിരിക്കാം, സുദർശനം എന്ന ചക്രം കൊണ്ടാണ്. സുദർശന ചക്രം കൊണ്ടാണ്. സുദർശനം എന്ന ചക്രം നമ്മൾ കണ്ടിട്ടുള്ളത്, നമുക്ക് ഏറെ പരിചയം ഈ ചക്രം അറക്കമില്ലിലെ ഒരു വാളായിട്ടാണ്. നമ്മൾ കണ്ട ചക്രം അതാണ്. ഈ ചക്രത്തിനെ ശിവകാശിയിൽ ആരോ വരച്ച, ശിവകാശിയല്ല, അതിൻ്റെ പിറകിൽ ആരോ വരച്ച സമയത്ത് അതിന് കൂർത്ത കുറേ പല്ലുകൾ നൽകി. അപ്പൊ ഈ ചക്രം നമുക്ക് പരിചയമുള്ള ഇങ്ങനെയൊരു ചക്രം, ഈ പ്ലൈവുഡും മരവും ഒക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെങ്ങനെ ഭഗവാൻ ഇങ്ങോട്ട് കറക്കി വിട്ടു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ തല അങ്ങോട്ട് പോകും. പക്ഷെ യോജിക്കാത്തൊരു പേരാണ് സുദർശനം എന്ന് പറഞ്ഞാൽ. സുഷ്ടും ദർശനം ഇതി സുദർശനം. ദർശനം എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. കാഴ്ചപ്പാട് എങ്ങനെയുള്ള കാഴ്ചപ്പാട്? ശരിയായ കാഴ്ചപ്പാട്. ഏതൊന്നാണോ കാണേണ്ടത് അത് തന്നെ. ഏതൊന്ന് കണ്ടാൽ ഇനിയൊന്ന് കാണേണ്ടയോ, അതിനെയാണ് സുദർശനം എന്ന് പറയാം. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് നൽകിയിട്ടാണ് ഒരുവനെ കൊല്ലുന്നത് അല്ലേ? അങ്ങനെയാ ഒരാളെ കൊല്ലാൻ വേണ്ടതും ഇത് തന്നെയാണ്. ഒരുവൻ എങ്ങനെയാ അപ്പൊ ദുഷിക്കുന്നത്? ദുഷിക്കുന്നത് അവന്റെ വികലമായ കാഴ്ചപ്പാടുകളെ കൊണ്ട്, ചിന്തകളെ കൊണ്ട്. അപ്പൊ പലതും അവൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് പ്രകൃതിയിൽ നിന്ന്. തെറ്റായ ധാരണകൾ, തെറ്റായ ധാരണകൾ. ഈ തെറ്റായ ധാരണകൾ ഒരുവന് വന്നു കഴിഞ്ഞാൽ അവൻ അസുരനാവും. അസുരനെയാ ഭഗവാൻ കൊല്ലുന്നത്. ആരാ ഈ അസുരൻ? അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുരാഹ. ഇന്ദ്രിയങ്ങളിൽ, ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളുമാണ് സത്യം എന്ന് കരുതുന്നവനാരോ അവനാണ് അസുരൻ. ഈ അസുരനെയാണ് ഭഗവാൻ കൊല്ലുന്നത്. എന്നിട്ടോ പാഞ്ചജന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യണം? പുതിയ ശരീരം കൊടുക്കണം. ഭഗവാൻ കൊടുക്കുന്നതാണ് പുതിയ ശരീരം. എന്നിട്ട് പുതിയ ശരീരം കൊണ്ട് അവർ സ്തുതിക്കും ഭഗവാനെ. എന്നിട്ടാ കടന്നു പോണ പൂതനയാണ്. പൂതന എന്നുള്ള പേര് തന്നെ പാപമില്ലാത്തവൾ എന്നാണ്. പൂത ന, പൂതം പാപം, ന ഇല്ലാത്തത്. പിന്നെ അവളെ ഇങ്ങനെ എങ്ങനെയാവും? ശരിക്കും നമ്മളെ സംബന്ധിക്കുന്നതാണത്. നമ്മിൽ പാപമില്ല, അതുകൊണ്ടാണല്ലോ ഭഗവാൻ അനഘ എന്ന് പറഞ്ഞത്. പാപമില്ലാത്തത് കൊണ്ടാ. അപ്പൊ സുദർശനം കൊണ്ട് ഒരാളെ കൊല്ല എന്ന് പറയുമ്പം അവന് ശരിയായ കാഴ്ചപ്പാടുണ്ടാക്കി കൊടുക്കണം. ശരിയായ കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞാൽ പഴയ കാഴ്ചപ്പാടിൽ നിന്ന് പുതിയ കാഴ്ചപ്പാട് ഉൾക്കൊണ്ട ആൾക്ക് ഈ ആളെ സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല. പഴയ ആളുകൾ നിന്ദിച്ചുകൊണ്ട് നിന്ദിച്ചിട്ടുള്ളവരായിരിക്കും ഈ അസുരന്മാരൊക്കെ ഭഗവാനെ തെറി പറഞ്ഞിട്ടുള്ളവരാ. അവരാണ് ഏറ്റവും, ആരാണോ വിപരീതങ്ങളായിട്ടുള്ള കീർത്തനങ്ങൾ എഴുതിയത് അവർ തന്നെയാണ് വലിയ വലിയ സ്തുതികളും എഴുതിയിട്ടുള്ളത്. അപ്പോ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം ദുഷിച്ചു എന്നിരിക്കട്ടെ, ആ അവയവം മാറ്റി നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്തുന്ന ഡോക്ടറോട് നമുക്ക് എന്താ തോന്നുക? ബില്ല് കുറച്ച് കൂടിയാലും എന്താ തോന്നുക അല്ലേ? ആ ഡോക്ടറാണ് എന്നെ രക്ഷിച്ചത് എന്നൊക്കെ പറയുമല്ലോ. ഒരുവന്റെ ശരീരം മൊത്തം ദുഷിച്ചു കഴിഞ്ഞാൽ മൊത്തം മാറ്റുന്ന വലിയ വൈദ്യനാഥനാണ് ഭഗവാൻ. അതിങ്ങനെയാണെന്ന. അപ്പൊ ഭഗവാന്റെ കൊല്ലല് എന്ന് പറഞ്ഞാൽ ഇതാണ്. താത്വികമായി അറിയണം എന്ന് ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഈ കൊല്ലുന്ന സമയത്ത് പുഷ്പവൃഷ്ടിയൊക്കെ നടക്കുന്നത്. കൊല്ലുമ്പോ അങ്ങനെ ഉണ്ടാകാറുണ്ടോ സാധാരണ? ഇല്ല. അങ്ങനെ അവനൊരു ദിവ്യമായ ശരീരം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ താത്പര്യം ഇതാ. അല്ലാതെ കൊല നടന്നു കഴിഞ്ഞാൽ വേറൊരു ശരീരമൊന്നും ഉണ്ടാവില്ല. അവന്റെ കാഴ്ചപ്പാട് പൂർണ്ണമായി മാറി. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ മഹാപുരുഷന്മാരും മറ്റുള്ളവരൊക്കെ നിരന്തരം കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. കൃഷ്ണന്റെ കാലത്ത് മാത്രമല്ല, രാമകൃഷ്ണദേവൻ വിവേകാനന്ദ സ്വാമികളെ കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. നരേന്ദ്രനെ കൊന്നു, വിവേകാനന്ദൻ ജനിച്ചു. നരേന്ദ്രന്റെ മരണത്തിലാണ് വിവേകാനന്ദൻ ഉണ്ടാകുന്നത്. അത് രാമകൃഷ്ണദേവനാണ് അത് ചെയ്യുന്നത്. ആ ചെയ്ത ആള് ഈ സുദർശനം അയച്ചിട്ട് തന്നെയാണ്. ബാലകൃഷ്ണമേനോൻ ചിന്മയാനന്ദനാവുമ്പോൾ ശിവാനന്ദ സ്വാമികൾ ചെയ്തതും ഇതുതന്നെയാണ്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് പേര് കാഴ്ചപ്പാട്. ഇപ്പൊ ഭഗവത്ഗീത ഏറ്റവും വലിയ കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഭഗവത്ഗീതയുടെ പേരിൽ. കാരണം ഒരുപാട് പേർക്ക് ശരിയായ ദിശാബോധം നൽകിയിട്ടുള്ളതാണ്. പഴയതിൽ നിന്ന് ആകെ മാറി മറഞ്ഞ് ഒരു പുതിയ വ്യക്തിയെ രൂപം കൊടുക്കുന്നതിന് ഗീതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഭഗവാന്റെ താത്വികമായ എന്താ കർമ്മങ്ങൾ. എല്ലാ കർമ്മങ്ങളിലും ഇത് കാണാം. എല്ലാം ഭഗവാൻ അതിനെ തത്വവിചാരത്തിലൂടെ വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഭഗവാന്റെ ജന്മത്തെയും ഭഗവാന്റെ കർമ്മത്തെയും താത്വികമായി അറിയണം. എല്ലാ കർമ്മങ്ങളിലും ഇത് കാണാം. എല്ലാം ഭഗവാൻ അതിനെ തത്വവിചാരത്തിലൂടെ വേണം മനസ്സിലാക്കാൻ. പല കഥകളും ഭാഗവത സ്വാമി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം, നിങ്ങൾ അതിൽ പിടിച്ചു വേണം മനസ്സിലാക്കാൻ. കാലയവനൻ മുന്നിലോടുന്നു, ഭഗവാൻ മുൻപിലോടുന്നു, ഓടുന്നു കാലയവനൻ പിറകിൽ ഇല്ലേ. അങ്ങനെ ഓടി മുജുകുന്ദന്റെ ഗുഹയിൽ കൊണ്ടുപോകണു, അവിടെ കൊണ്ടുപോയി പാവം ഒരു ഉറങ്ങുന്ന ഒരാളുടെ കാല് തട്ടിയപ്പം ഇവൻ കാലയവനൻ ഭസ്മായി. നമ്മൾ ആലോചിക്കും, ഈ ഭഗവാൻ പറയുന്ന വിദ്വാന് നല്ല കഴിവുള്ള ആളാണല്ലോ, ഇയാൾ എന്തിനാ ഇങ്ങനെ ഓടുന്നത്? വല്ല മെഡലിന് വേണ്ടിയിട്ടാണെങ്കിലും വേണ്ടില്ല, അതുമല്ല, പേടിച്ചോടുകയാണ്, എന്നിട്ട് ഒരു ഗുഹയ്ക്കകത്തേക്ക് പോവുക. അപ്പൊ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരാം. ഭഗവാന്റെ കർമ്മങ്ങൾ ഇങ്ങനെയാണ്, താത്വികമായി അറിയണം. കാല യവനൻ എന്ന് പറഞ്ഞാൽ കാലം തന്നെയാണ്. കാലം ഓടുന്നത് ഭഗവാന്റെ പിറകിൽ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് മുൻപിൽ. ഈ കാലത്തെ ആർക്കാണോ ഇല്ലായ്മ ചെയ്യേണ്ടത് അവൻ എന്തു വേണം? ഉണരണം. മുജുകുന്ദൻ എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് ആരാണോ അദ്ദേഹത്തിന്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നത് അവനിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭസ്മമാവും എന്നൊക്കെയാ വരം. ഇത് ഭഗവത് സാന്നിധ്യത്തിൽ, ഭഗവാന്റെ സമീപത്ത് സാന്നിധ്യത്തിൽ ആരാണോ ഉണരുന്നത്, ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കാലമില്ല. കാലമില്ലാതെയാവാൻ എന്ത് ചെയ്യണം? ആരാണ് കാലാതീതൻ? കാലാതീതനെ കൂട്ടുപിടിച്ചാലേ കാലത്തെ അതിജീവിക്കാൻ സാധിക്കൂ എന്ന കഥയെ ഭംഗിയായി ഇതാക്കിയിരിക്കുക. ഇത് ഭാഗവതം, ഭാഗവതത്തിലെ കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ ഈ ആഭരണം വയ്ക്കുന്ന പെട്ടി പോലെയാണ്. ആഭരണപ്പെട്ടി കണ്ടിട്ടില്ലേ? അത് വെറുതെ ഒരു മരപ്പെട്ടിയല്ല, അതിൽ അനേക കൊത്തുപണികളുണ്ട്. വളരെ മനോഹരമാണ് ആ പെട്ടി. ആ പെട്ടിക്ക് അകത്തിരിക്കുന്നതോ അതിലും വില പിടിച്ചതാണ്. അപ്പൊ കഥകൾ വളരെ മനോഹരമായിട്ടാണ്, അതിനകത്തേക്ക് പോകണം. അകത്താണ് കാമ്പിരിക്കുന്നത്. അത് താത്വികമായി അതിനെ അറിയേണ്ടതുണ്ട്. യഹ, ആരാണോ തത്വതഹ വേത്തി, താത്വികമായി അറിയുന്നത്. ഇങ്ങനെ ഓരോ കർമ്മങ്ങളും ഭഗവാന്റെ ലീലകൾ എന്ന് പറയുന്ന ഓരോരോ കർമ്മങ്ങളും അതേറെ കാണിച്ചിട്ടുള്ള ഒരാളാണ് കൃഷ്ണൻ എന്ന് പറയുക. രാമൻ അങ്ങനെ ഇത്ര കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അത് നേരിട്ട് മനസ്സിലാക്കാവുന്നതാ. കൃഷ്ണനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഇങ്ങനെ തന്നെ വേണം എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. ആരാണോ അതറിയുന്നത്, യഹ തത്വതഹ വേത്തി സഹ, അവൻ ദേഹം ത്യക്ത്വ, ദേഹത്തെ ത്യജിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അഹം ദേഹ, അഹം ദേഹോഹം എന്നുള്ളതിനെ മാറി അസംഗോഹം ശിവോഹം സോഹം സഹ അഹം എന്ന ഭാവന ആർക്കാണോ, പുനഃ ജന്മ ന ഏതി, പിന്നെ അവന് ജന്മമില്ല. അപ്പൊ ശരീരത്തിനാണ് ജന്മം. ശരീരമാണ് ഞാനെന്ന് വിചാരിക്കുമ്പം എനിക്ക് എന്തുണ്ട്? ജന്മങ്ങളുണ്ട്, എനിക്ക് മൃതിയുണ്ട് എന്ന് പറയാം. ജന്മന്ന ഏതി എന്താവുന്നു? മാം ഏതി, എന്നെ പ്രാപിക്കുന്നു. മനസ്സില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാനേ ഉള്ളൂ, എനിക്കെന്തില്ല? ജനിമൃതികളൊന്നുമില്ല. അപ്പൊ മനസ്സിലിരിക്കുമ്പം നമ്മൾ ശരീരമാണ്, ഇന്ദ്രിയങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. ജനിമൃതികളെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ബോധതലത്തിലേക്ക് ഉണരണം, എന്നാ മാത്രമേ സാധ്യമാവുന്ന. അതിനുവേണ്ടി ഭഗവാൻ പറയുന്നു, എന്റെ കർമ്മത്തെയും ജന്മത്തെയും താത്വികമായി അറിയൂ. ആ താത്വികമായി അറിഞ്ഞവൻ എന്നെ പ്രാപിക്കുന്നു, അവന് ജനിമൃതികളില്ല എന്ന്. തുടർന്ന്
വീതരാഗഭയക്രോധാഹ മന്മയാമാമുപാശ്രിതാഹ ബഹവോ ജ്ഞാന തപസ ഭൂതാമദ്ഭാവമാഗതാഹ.
കർമ്മയോഗത്തിന്റെ ഒരു രഹസ്യത്തെ ഭഗവാൻ നാല് പ്രകാരത്തിൽ അവതരിപ്പിക്കുക ഈ ശ്ലോകത്തിലൂടെ. വീതരാഗ ഭയക്രോധാഹ മന്മയ മാം ഉപാശ്രിതാഹ ബഹവഹ ജ്ഞാന തപസാഹ പൂതാഹ മദ്ഭാവം ആഗതാഹ. നോക്കൂ, പൂത എന്നുള്ള വാക്ക് ഇവിടെ വന്നു കഴിഞ്ഞു. ഭഗവാൻ ചിലപ്പോ പൂതനെ ഓർത്തിട്ടുണ്ടാവും. പൂത ന പൂതന എന്നാണ്. ഇനി പൂതന എന്ന് വേണമെങ്കിൽ കുട്ടികൾക്ക് പേരിടാം, ഒന്നും അടിക്കണ്ട. ചിലപ്പോ ചില ആളുകളെ ഓ അവളൊരു പൂതനയാണെന്ന് പറയൂ, അത് പൂതന എന്നല്ല പറയാം, ഭൂതന എന്ന പറയാ. പൂതന. വീതരാഗ ഭയക്രോധാഹ, രാഗം ഭയം ഇത്യാദികളൊക്കെ നീങ്ങിയിട്ടുള്ള, വീതം പോയിട്ടുള്ള മാം എന്നെ. ഇങ്ങനെ വീതരാഗ ഭയക്രോധന്മാര്, രാഗഭയ ക്രോധങ്ങൾ ഇല്ലാത്തവരായി മാം എന്നെ, ഉപാശ്രിതാഹ ആശ്രയിച്ചിട്ടുള്ളവർ. ആശ്രയ ഭഗവാൻ എങ്ങനെയാ ആശ്രയിക്കേണ്ടതെന്നും ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഭയത്തോടുകൂടി നിങ്ങൾ ഈശ്വരനെ സമീപിക്കാൻ പാടില്ല, രാഗത്തോടുകൂടിയും വേണ്ടാന്ന്. വീത രാഗഭയക്രോധാഹ, രാഗഭയക്രോധാഹ വീത, അത് പോണം. അങ്ങനെ ഉപാശ്രയിച്ചിട്ടുള്ള ബഹവ അനേകം ജ്ഞാന തപസാഹ, ജ്ഞാനമാകുന്ന തപസ്, ഭഗവാനെല്ലാം, ഇതാണ് ഭഗവത്ഗീത വിപ്ലവം എന്ന് പറയുന്നത്. അവതരണത്തിലെല്ലാം പുതുമ നൽകുകയാണ്. അറിവ് തന്നെ തപസ്, ജ്ഞാന തപസ്സ, അറിവാകുന്ന തപസ്. അതുപോലെ പൂതാഹ, പരിശുദ്ധന്മാരായിട്ട്. മന്മയാഹ, എന്റെ രൂപത്തിലുള്ളവരായിട്ട്. മദ്ഭാവം, എന്റെ ഭാവത്തെ ആഗതാഹ പ്രാപിച്ചിട്ടുണ്ട്. അപ്പം എന്റെ ഭാവത്തെ പ്രാപിച്ചിട്ടുള്ളവർ ഉണ്ട്. എങ്ങനെ? ഈ പറഞ്ഞ പ്രകാരത്തിൽ. പൂതനയൊക്കെ അതിനുദാഹരണമെന്ന് പറയും. അവളുടെ എല്ലാ തെറ്റിദ്ധാരണയെയും ഞാൻ ഇല്ലാതെയാക്കി കൊടുത്തു എന്ന് പറയാം. പൂതന ശബ്ദത്തിനെ നിഷേധമായിട്ടും പറയും, പാപം നന്മയൊന്നും ഇല്ലാത്തവൾ എന്ന്. പക്ഷെ നന്മ ഇല്ലാത്തവളായിരുന്നുവെങ്കിൽ ഭഗവത് സംഘം ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഭാഗവതമൊക്കെ മനസ്സിലാക്കുമ്പം ഈ ശിശുപാലനെ പോലും, ശിശുപാലൻ നമ്മളെക്കാളിലൊക്കെ എത്രയോ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരാളാണ്. കാരണം ഭഗവാനെ നിരന്തരം സ്മരിക്കുന്ന ഒരാളാണ്. ശത്രു രൂപത്തിൽ നമ്മൾ വല്ല ഏകാദശിക്ക് മാത്രമേ ഉള്ളൂ. കംസനൊക്കെ തന്നെ, കംസന് രാത്രി ഉറക്കമില്ല കൃഷ്ണനെ കുറിച്ച് ഓർത്തിട്ട്. ഭക്തന്റെ ലക്ഷണമാണത്. കഹ സഹ കംസൻ, ആരാണ് അവൻ? ശരിക്കും അതൊരു ചോദ്യമാണ്, ആത്മാന്വേഷണത്തിന്റെ ലക്ഷണമാണ് കംസൻ എന്ന് പറയുമ്പോൾ. കഹ സഹ, ആരാണ് അവൻ, ആരാണ്, ഏതാണ്, എന്താണ്? ഭജഗോവിന്ദത്തിൽ ആചാര്യൻ നിർദ്ദേശിക്കുന്നത് തന്നെ അങ്ങനെയാണല്ലോ. കസ്ത്വം കോഹം കുത ആയാത തത്വം ചിന്തയാ തദിഹ ഭ്രാത. ഇവിടെ ചിന്തിക്കേണ്ടത് എന്താ? കഹാത്വം, നീ ആരാണ്? അപ്പൊ അവനാരാന്ന് ചോദിച്ചാലും മതി. തത്വമസി പിടികിട്ടുമ്പം അത് തന്നെയാ നീ എന്ന് പറഞ്ഞു മനസ്സിലാവും. നാല് കാര്യങ്ങൾ പറയണു: വീതരാഗ ഭയക്രോധന്മാര്, ഉപാശ്രിതന്മാര്, മന്മയന്മാര്, മദ്ഭാവത്തെ പ്രാപിച്ചിട്ടുള്ളത്. നാല് തരത്തിലുള്ള മോചനത്തിൽ ഭഗവാൻ തൊട്ടു മുൻപ് പറഞ്ഞത് ഓർമ്മയിരിക്കട്ടെ. അത് ഭഗവാൻ പറയണു, എന്താണ്? അർജുന, എന്റെ ദിവ്യമായ ജന്മത്തെയും കർമ്മത്തെയും നീ അറിയണം, എന്റെ സാന്നിധ്യത്തെ നീ അറിയണം. ഇങ്ങനെ എന്നെ താത്വികമായി അറിഞ്ഞാൽ പിന്നെ നിനക്ക് ശരീരത്തെ ത്യജിച്ച് എന്ന് പറയുമ്പം ശരീരത്തിൽ ഞാൻ എന്ന ബോധത്തെ വിട്ട്, ശരീരം ഞാനാണെന്ന, എന്താണ്, ദേഹോഹം എന്നത് മാറിയിട്ട് സോഹം എന്ന് വരും. അതിനെന്തു വേണം? ഈശ്വരൻ, ഈശ്വരനാണ് നമ്മൾ, ഈശ്വരൻ എന്നോട് കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമല്ലോ ശാസ്ത്രത്തിലെ എല്ലാ മതങ്ങളിലും പറയുന്നതാണ്. ഈശ്വരൻ എന്നോട് കൂടെ ഉണ്ട്. ഈ കൂടെ ഉള്ള സമയത്ത്, അടുത്തുള്ളപ്പം നമ്മൾ അന്വേഷിച്ച വലിയ ബുദ്ധിമുട്ടാ കിട്ടാൻ. ആ ഒരു അവസ്ഥയെ, ആ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതിനെ ഒന്ന് മാറ്റി ചിന്തിക്കാനാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഒരാള്, ഒരു എന്താ, ഒരാൾക്ക് എന്താ, അവരിങ്ങനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പ്രേമലേഖനങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നു. കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ അവരെ കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു 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 അവസാനം അവർ പറഞ്ഞു, എന്നാ ശരി ഇന്ന് നമുക്ക് പാർക്കിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അപ്പൊ അവർ പാർക്കിൽ വെച്ച് ഈ കുട്ടിയെ കണ്ടപ്പം ഈ വിദ്വാൻ പോക്കറ്റിൽ നിന്ന് എടുത്തു പ്രേമലേഖനങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങിയത്. അവോ നീ ഇല്ലാത്ത നിമിഷങ്ങൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അവർ പറഞ്ഞു, നോക്കൂ നീ എന്തൊരു വെട്ടിയാണ്, ഞാനിപ്പം നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയാം. നീ കൂടെയുള്ള എന്നെ അറിയൂ ആദ്യം. നീ ഞാനില്ലാത്ത എന്നെക്കുറിച്ച് ഈ കീർത്തിക്കുന്നത്, ഇപ്പൊ നമ്മൾ അങ്ങനെയാണ് അത്ര ചെയ്യുന്നത്. നമ്മൾ പരതുന്നു, സാധനം കൂടെ ഉണ്ട്. ഈ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ഈ ചെയ്യുന്നത്, എന്താ പറയുക, അതിനെ സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക്, നിങ്ങളുടെ കൂടെ ഉള്ള ഒരാൾക്ക് ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയോ? എന്തിനാണ് ഇത് കൊടുക്കുന്നത്? ഇതിനെ കിട്ടാൻ വേണ്ടി. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നിരത്തേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇതാണ് ഭഗവാൻ പറഞ്ഞു നിർത്തിയത്, ഞാനുണ്ട്, ഞാനിതാ നിന്റെ കൂടെ. നിന്നെ നാശത്തിലേക്ക് നയിക്കുന്നത് നിന്റെ കാമനകളാണ്. നീ ചോദിച്ചു, എന്താണ് ഒരുവനെ കൊണ്ട് ഇങ്ങനെ പാപം ചെയ്യിക്കുന്നത്? ആ പാപം ചെയ്യിക്കുന്ന സമയത്ത് ഞാൻ ഇടപെടുന്നില്ല എന്നാണെങ്കിലോ? ഉണ്ട്, ഞാൻ ഇടപെടുന്നുണ്ട്, ഞാൻ നിനക്ക് താക്കീത് തരുന്നുണ്ട്. പക്ഷേ നീ അത് കേൾക്കുന്നില്ല. എന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഒടുക്കം വരെ ഞാനുണ്ട്. എന്നിട്ട് പറയുന്നു, എന്നെ പ്രാപിക്കുന്നു ആര്? വീതരാഗ ഭയക്രോധാഹ മന്മയ മാം ഉപാശ്രിതാഹ ബഹവഹ ജ്ഞാന തപസാഹ പൂതാഹ മത്ഭാവം ആഗതാഹ. ചതുർവിധ മോക്ഷമാണിത്. നാല് പ്രകാരത്തിലുള്ള മോക്ഷത്തെ ഭഗവാൻ ഇവിടെ പറയുന്നു. മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. ഒന്നെന്താണ്? ഇതാ, വീതരാഗ ഭയക്രോധന്മാർ, അവര് എല്ലാം ഈശ്വരമയമായി കാണുന്നു. എല്ലാം ഈശ്വരനായി കണ്ടുകഴിഞ്ഞാൽ പിന്നെ രാഗവും ഭയവും ക്രോധവും ഇല്ല. ഏകത്വം അനുപശ്യത തത്ര കോ മോഹ ക ശോക. ഉപനിഷത്ത് ശോകമോഹങ്ങളുടെ അവസാനം ഏകത്വ ദർശനത്തിലാണ്. ആ ഒരേ സത്യത്തെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ഒരുവനെങ്കിൽ അവനിൽ ശോകവുമില്ല മോഹവും ഇല്ല. ഒരമ്മ, രാമകൃഷ്ണദേവൻ പറയും, ഒരമ്മ തനിക്കുള്ള കുഞ്ഞുങ്ങൾ, അത് എത്രയാവട്ടെ, രാമകൃഷ്ണദേവന്റെ കാലത്ത് 10-ഉം 12-ഉം കുട്ടികളൊക്കെയാണ്. 12 കുട്ടികളെ ഒരുപോലെ കാണുന്നു. ആ 12 കുട്ടികളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവും. എന്തുകൊണ്ട്? അമ്മ ആ 12-ലും വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ അവരുടെ വിഷമങ്ങളൊക്കെ തൻ്റെ വിഷമാണ്. വീതരാഗ ഭയക്രോധന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നായി അറിഞ്ഞവർക്ക് പിന്നെ ഒന്നിനെയും ഭയമില്ല. ബുദ്ധ സന്യാസി ഒരു ഗ്രാമത്തിൽ ഇരുന്ന്, അദ്ദേഹം ഗ്രാമത്തിൽ ഇരിക്കുക, ഗ്രാമത്തിലെ ഒരു ബുദ്ധവിഹാരത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ ഗ്രാമത്തിൽ കുറച്ച് ആളുകൾ വന്നിട്ട് പറയും, ഭഗവാന് ഇവിടെ ചെന്നായ്ക്കളുടെ ശല്യമുണ്ട്, ഞങ്ങളെ ചെന്നായ്ക്കൾ ഉപദ്രവിക്കണമെന്ന് പറയാം. അങ്ങ് എന്താ, അങ്ങേക്ക് എന്തെങ്കിലും, അങ്ങ് പലതിനും പ്രതിവിധി കാണുന്ന ആളല്ലേ, എന്തെങ്കിലും പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അന്നത്തെ ധ്യാനം അദ്ദേഹം പുറത്താക്കി. ഇവർ പറയുന്ന അദ്ദേഹം പുറത്തിരുന്ന് ധ്യാനിക്കാൻ പറ്റും, പിന്നെ ചെന്നായ്ക്കളുടെ ശല്യമില്ല അത്ര. അപ്പൊ ഇവർക്ക് അത്ഭുതം. ഇവർ പറഞ്ഞു, എങ്ങനെയാ മഹാരാജ് ഇത് സംഭവിച്ചത്, പറഞ്ഞു തരും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, ഞാനങ്ങനെ ധ്യാനിച്ചു. ഞാനങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ ചെന്നായ്ക്കൾ വന്നു, വന്നിട്ട് എന്റെ മൂക്കിനൊക്കെ നക്കി നോക്കി, എന്റെ തൊണ്ടയ്ക്കൊക്കെ നക്കി നോക്കി. ചിലപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പം ഈ പൂച്ചയും നായയൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്യും. അത് ശ്രദ്ധ, വളരെ എന്താ, നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ള വീട്ടിലെ നായയാണെങ്കിൽ നമ്മൾ വളരെ ഇതായിട്ട് ഇരിക്കുന്ന സമയത്ത് അത് വന്നിട്ട് ടെസ്റ്റ് ചെയ്യുക മൂക്കിലാണ്, നമ്മുടെ ശ്രദ്ധയെ ടെസ്റ്റ് ചെയ്യുന്ന. അപ്പൊ ഞാൻ ആ ധ്യാനത്തിൽ തന്നെ ഇരുന്നത് കൊണ്ട് എന്നിൽ വേറെ ഭാവങ്ങളൊന്നുമില്ലായിരുന്നു. അതിന് തോന്നി ഇത് വേറൊരു ചെന്നായിയാണ്, അത് പോയി. അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവാം ചെന്നായി, ഇതൊക്കെ ചെന്നായ്ക്കളാണെന്ന്. പിന്നെ നമ്മൾ ഇവരോട് അടികൂടേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇത്രയും ചെയ്തിട്ടുള്ളൂ, ധ്യാനിച്ചു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കണം, ഈ ബുദ്ധകഥകളൊക്കെ വളരെ സൂക്ഷ്മമാണ്, സട്ടിലാണ് എന്ന് പറയാം. നമ്മൾ ധ്യാനം സംഭവിക്കുമ്പം നാം വളരെ ജാഗ്രതയുള്ളവരാവും. ഈ ജാഗ്രതയിലാണ് ഭയം നീങ്ങുന്നത്. നമ്മളിതൊക്കെ കെട്ടുകഥ പോലെ മനസ്സിലാക്കിയാലേ ഈ കുഴപ്പമുണ്ടാവും. അങ്ങേയറ്റത്തെ ജാഗ്രതയോടുകൂടി നമ്മളത് ചെയ്യുന്ന സമയത്ത് പിന്നെ ഭയമില്ല. ഈ ഭയം ജനിക്കുമ്പോഴാണ് യുദ്ധം ഉണ്ടാവുന്നത്, വിദ്വേഷം ഉണ്ടാവുന്നത്. അല്ലാതെ ചെന്നായിക്ക് നമ്മളെ ഒരാവശ്യമില്ല. പിന്നെ വല്ലാതെ അവർക്ക് വിശക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകും, ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് വന്നിട്ട്. അതവരുടെ വിശപ്പിനുള്ളത് നിങ്ങളെന്തോ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ വീതരാഗ ഭയക്രോധന്മാർ എന്നുള്ളത് ഈ മോക്ഷത്തെക്കുറിച്ച് ഭാഗവതമൊക്കെ പറയുമ്പം സാലോക്യം എന്ന് പറയുന്ന മുക്തിയുണ്ട്. സാലോക്യമുക്തി, അതാണ് ഇവിടുത്തെ വീതരാഗ ഭയക്രോധത്തിലൂടെ കിട്ടുന്നത് എന്ന് പറയാം. രണ്ടാമത്തത് ഉപാശ്രിതന്മാരാണ്. ഉപാശ്രിതൻ എന്ന് പറഞ്ഞാൽ അടുത്തു വന്ന് ആശ്രയിച്ചിട്ടുള്ളവർ. രാമകൃഷ്ണദേവൻ നല്ലൊരു കഥ പറയും. മുക്കുവൻ വലയിൽ എന്താ പറയുക, നദിയിൽ വലയിടാൻ പോയപ്പം പലരും പേടിച്ചോടി, ഓടിയവരൊക്കെ വലയപ്പെട്ടു. എന്നാൽ ബുദ്ധിമാന്മാരായിട്ടുള്ള ചില മത്സ്യങ്ങൾ മുക്കുവന്റെ കാൽ ചുവട്ടിൽ അഭയം പ്രാപിച്ചു, കാലിൻ്റെ ചുറ്റുങ്ങനെ നിന്നു. മുക്കുവൻ ഒരിക്കലും കാലിൻ്റെ താഴെ വലയിടില്ലേ, വലയിടുന്ന കുറച്ചു ഇല്ല. അപ്പൊ ദൂരെ പോയവരൊക്കെ അതിൽ പെട്ടു, അടുത്തിരുന്നവരോ അഭയം പ്രാപിച്ചവർ. ഒരു ഉദാഹരണം, ഒരു കഥ. അത് ഉപാശ്രിതന്മാർ, ആശ്രയിച്ചവർ, സമീപത്തിരിക്കുക, ഹേ ഭഗവാനായി നിലകൊള്ളുക. അതായത് ഒന്ന് പ്രകൃതിയാണ് ഈശ്വരൻ എന്നറിയുക. പ്രകൃതിയാണ് ഈശ്വരൻ എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയവും മറ്റുമില്ല. രണ്ട്, ഉപവാസത്തിലൂടെ, ഉപാസനയിലൂടെ, ഉപനിഷത് പഠനത്തിലൂടെയൊക്കെ ഞാൻ തന്നെ എന്നറിയുന്ന എന്താ ഇതിന് മോക്ഷത്തിൻ്റെ സാമീപ്യ മുക്തി എന്ന് പറയും. ഒന്ന് സാലോക്യമാണെങ്കിൽ ഒന്ന് സാമീപ്യം. ഭഗവാന്റെ സാമീപ്യം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണത്, ഞാൻ അതിൻ്റെ അടുത്തിരിക്കുക. പിന്നെ മന്മയന്മാർ, മന്മയന്മാർ എന്ന് പറഞ്ഞാൽ എൻ്റെ രൂപത്തിലായിട്ടുള്ളവർ. അതുകൊണ്ടാണ് ഭഗവാന്റെ വേഷം കെട്ടാൻ പലർക്കും താല്പര്യം, എൻ്റെ രൂപത്തിലായിട്ടുള്ളവർ. ഈ പുരാണത്തിലൊക്കെ ഭാഗവതത്തിലൊക്കെ കാണാമത്. ആ ഭഗവാന്റെ വേഷം കെട്ടിയിട്ടുള്ളവർ അങ്ങനെ ഈ ഫാൻസി ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ള ഒരാളുണ്ട് അല്ലേ, കൃഷ്ണനെ പോലെ ചക്രം വെച്ചിട്ടും അതും ഇതൊക്കെ. എന്നിട്ടും അവസാനം മൂപ്പര് കൃഷ്ണന്റെ ഗതി കിട്ടി എന്ന് പറയാം. തൽക്കാലം പെയിന്റൊക്കെ അടിച്ച് നീലയൊക്കെ ആക്കി ഇരുന്നു എങ്കിലും അവസാനം കൃഷ്ണൻ തന്നെ ഗതി കൊടുത്തു. അപ്പൊ കൃഷ്ണനോട് പറഞ്ഞു, ആ എന്താ, നീയല്ല കൃഷ്ണൻ, ഞാനാണ് കൃഷ്ണൻ. ആരെ അറിയില്ലേ, പൗണ്ഡ്രക വാസുദേവൻ എന്ന് പറയാം. പൗണ്ഡ്രക വാസുദേവൻ പറഞ്ഞു, ഞാനാണ് ശരിയായ വാസുദേവൻ, നീ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരി എന്നാ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ കയ്യിൽ ഇതാ ആയുധങ്ങളൊക്കെ ഉണ്ട്, ഇതാ എടുത്തോളാൻ പറഞ്ഞു, ഇതാ പിടിച്ചോളാൻ പറഞ്ഞു സുദർശനം. പൗണ്ഡ്രകൻ അതോടുകൂടി കഴിഞ്ഞു എന്ന് പറയും. അങ്ങനെ പൗണ്ഡ്രകൻ പിന്നെ ഭഗവാനെ സ്തുതിക്കുക. അതൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ താത്പര്യങ്ങളൊക്കെ. അങ്ങനെ മന്മയന്മാർ, തൻ്റെ തന്നെ രൂപത്തിലായിട്ടുള്ളവർ. ഇതിലേതെങ്കിലുമൊക്കെ സംഭവിക്കാം, അതിന് സാരൂപ്യം എന്ന് പറയും. മുക്തിയുടെ മൂന്നാമത്തെ ഭാവം, മൂന്നാമത്തെ തലം സാരൂപ്യം. നിങ്ങൾ വാത്മീകിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ, രത്നാകർ? ഗംഭീര സംഗതിയാണ്. രത്നാകരൻ വലിയ വിദ്യാഭ്യാസമൊന്നുള്ള ആളായിരുന്നില്ല, അപരിഷ്കൃതനായിരുന്നു, ഒരു ഗ്രാമീണനായിരുന്നു. രത്നാകരനോട് പറഞ്ഞു രാമ എന്ന് ജപിച്ചോളാൻ അല്ലേ. രത്നാകരൻ രാമ രാമ ജപിച്ചു. എന്നിട്ടോ, നാളെ പറയാം എന്ത് സംഭവിക്കുന്നു.